കർത്താവിന് മഹത്വം. കർത്താവിനാൽ ധന്യരായ പ്രിയമുള്ളവരെ, ശ്രേഷ്ഠനായ കർത്താവിന്റെ ദാസൻ, അദ്ദേഹത്തോടൊപ്പം ശുശ്രൂഷിക്കുന്ന ശ്രേഷ്ഠന്മാർ, നിങ്ങൾക്ക് ഒരിക്കൽ കൂടി സ്നേഹവന്ദനം. രണ്ടാമതും നമുക്ക് ഒന്നിച്ചു കൂടുവാനിടയായി. പൗലോസ് അപ്പോസ്തലന്റെ ഭാഷയിൽ പറഞ്ഞാൽ, കർത്താവിൽ നമ്മുടെ പ്രയത്നം വ്യർത്ഥമല്ല. നമുക്ക് നമ്മുടെ വിഷയത്തിലേക്ക് വരാം. നോഹയുടെ കാലത്ത് സംഭവിച്ചതുപോലെ മനുഷ്യപുത്രന്റെ നാളിലും ഉണ്ടാകും. കരങ്ങളെ ഉയർത്തി ദൈവത്തെ സ്തുതിക്കാം. സ്തോത്രം. ലോകത്തിൽ നോക്കിയാൽ ദൈവവും ഭൂമിയുമായിട്ടുള്ള ബന്ധത്തിൽ, അഥവാ ദൈവവും മനുഷ്യനുമായിട്ടുള്ള ബന്ധത്തിൽ 6 സംഭവങ്ങൾ പ്രധാനമായി നടന്നിട്ടുണ്ട്. അത് സയൻസിനോ ചരിത്രത്തിനോ നിഷേധിക്കാൻ ഒക്കത്തില്ല ഈ 6 കാര്യങ്ങളും. എങ്കിൽ 7-ാമത്തെ സംഭവം നടക്കാൻ പോകുന്നു. ലോകം കണ്ട 1-ാമത്തെ ദൈവിക നടപടിയാണ് നമ്മുടെ കുറിവാക്യം. 4,000-ത്തോളം വർഷങ്ങൾക്ക് മുമ്പ് പാപത്തിൽ കുതിർന്ന ഭൂമിയിൽ ദൈവം ജലപ്രളയമായി ചാത്യമായി മഴ പെയ്തു. ലോകത്തിലെ ജനക്കളെ മുഴുവൻ ജലപ്രളയത്തിൽ നശിപ്പിച്ചു. ദൈവത്തോടൊപ്പം സഞ്ചരിച്ച ഒരു കുടുംബത്തെ രക്ഷിച്ചു. 1-ാമത്തെ നടപടി അതാ. 2-ാമത്തെ ദൈവിക നടപടി ഭൂമിയോടും മനുഷ്യനോടുള്ള ബന്ധത്തിൽ ദൈവം ചെയ്തത്, അതിന് സമാനമായി ഭയങ്കരമായ പാപത്തിൽ കുതിർന്ന 2 പട്ടണങ്ങൾ, സൊദോം ഗൊമോറ, സ്വർഗം ദൈവത്തിന്റെ കോപത്താൽ ആകാശത്തിൽ നിന്നും ഗന്ധകം പേച്ച് കത്തിച്ചു കളഞ്ഞു. ആകാശത്തു നിന്നും, ഉൽപ്പത്തി പുസ്തകം 19-ാം അധ്യായത്തിൽ കാണാം, ആകാശത്തു നിന്നും ഗന്ധകം പൊത്തിച്ച് കത്തിച്ചു കളഞ്ഞു. ആർക്കും നിഷേധിക്കാനൊക്കത്തില്ല. കാരണം ആ ദഹനത്തിന്റെ ബാക്കി പത്രമാണെന്ന് കാണാം. പലസ്തീനിൽ ചെന്നാൽ ചാവുകടൽ, ഡെഡ് സീ, ഭൂമിയുടെ ലെവലിൽ നിന്നും താണുപോയി. ശാപം, ദൈവത്തിന്റെ കോപം അതിനകത്ത് നമുക്ക് ഇറങ്ങിയാൽ മുങ്ങിപ്പോകത്തില്ല. വേറൊരു സാന്ദ്രത വെള്ളത്തിന് അതിന് മുകളിൽ കൂടി പക്ഷി പറക്കത്തില്ല. ദൈവത്തിന്റെ കോപം ഒരു കുടുംബത്തെ മാറ്റിക്കൊണ്ട് കത്തിച്ചു വിട്ടു. 2-ാമത്തെ ദൈവിക നടപടി. 3-ാമത്തെ ദൈവിക നടപടി, 20 ലക്ഷത്തോളം ജനത്തെ 1 കിലോമീറ്റർ പകരം ആഴമുള്ള ചെങ്കടൽ കീറി മാറ്റി ഇക്കരെ കടത്തി. വെറുതെ അങ്ങ് മാറ്റുകയല്ലായിരുന്നു. ബൈബിള് പഠിപ്പിക്കുന്നത് ഉണങ്ങിയ നിലത്തുകൂടി പോയി. ഒരു മഴ പെയ്തപ്പോ നമ്മുടെ പാർക്കിംഗിലോട്ട് 2-വീലർ പോവുകയല്ല. അങ്ങനെയാണ് കടലിനടിയോ എന്തൊരു ചതുപ്പായിരിക്കും. കടൽ അങ്ങോട്ട് മാറ്റിയാലൊന്നും ആരും പോകത്തില്ല. അത് മുഴുവൻ ചതുപ്പ. പ്രായമുള്ള അപ്പച്ചനും അമ്മച്ചിയെല്ലാം നടന്നു പോകാൻ സ്വർഗം. ബൈബിള് പഠിപ്പിക്കുന്നത് കിഴക്കൻ കാറ്റടിപ്പിച്ച്, അതായത് ഓക്സിജൻ അങ്ങോട്ട് ബ്ലോ ചെയ്തു. ഓക്സിജൻ ബ്ലോ ചെയ്തിട്ട് അടിയിലത്തെ ചതുപ്പ് ഉണക്കി ടാർ റോഡ് പോലാക്കി. അതിൽ കൂടി തന്റെ ജനത്തെ ഉണങ്ങിയ നിലത്തിൽ കൂടി അക്കരെ കടത്തിയെങ്കിൽ, ദൈവദാസനോട് പ്രാർത്ഥനാ വിഷയങ്ങൾ പറഞ്ഞ ചതുപ്പുകളെ മുഴുവൻ സ്വർഗത്തിലെ ദൈവമുണ്ടല്ലോ, കൃപയുടെ കാറ്റടിച്ച് ഉണക്കി ജയോത്സവമായി നടത്തും. സ്തോത്രം. ലോകം കണ്ട 3-ാമത്തെ സംഭവം അതാ. 20 ലക്ഷം അക്കരെ കടന്നു. ഒരാള് വീണാ മതി എല്ലാം വീഴും. അത് സംഭവിക്കാതിരിക്കാൻ ഉണങ്ങിയ നിലമാക്കിയാണ് അക്കരെ കയറ്റിയത്. 4-ാമത് ലോകം കണ്ട സംഭവം, ലോക ചരിത്രത്തിൽ ഒരു രാത്രി ഇല്ല. ആധുനിക ശാസ്ത്രം അത് സമ്മതിച്ചു. ബാൾട്ടിമോറിലെ കത്തീസ് ഇന്ത്യൻ കമ്പനിയുടെ ബഹിരാകാശ ഡയറക്ടർ, അദ്ദേഹം പറഞ്ഞു, സത്യമായതേ, അടുത്ത നൂറ്റാണ്ടിലെ സൂര്യന്റെ ഗമനത്തെ പഠിച്ചപ്പോ, കഴിഞ്ഞ നൂറ്റാണ്ട് പഠിച്ചപ്പോൾ അദ്ദേഹം പറയുന്നു അതാ കറക്റ്റ്. ഏതാണ്ട് ഒരു രാത്രിയല്ല, ഏതാണ്ട് ഒരു രാത്രി ഭൂമിയുടെ ചരിത്രത്തിൽ ഇല്ല. അതല്ലേ യോശുവയുടെ പുസ്തകം 10-ാം അധ്യായത്തിൽ പറയുന്നത്. യോശുവ പറഞ്ഞു, സൂര്യ നീ അവിടെ നിന്നില്ലേ, ചന്ദ്ര നീ അവിടെ നിന്നില്ലേ എന്ന് പറഞ്ഞപ്പോൾ ഒരു രാത്രി സൂര്യൻ അസ്തമിച്ചില്ല. ഇംഗ്ലീഷിൽ വായിച്ചാൽ കാണാം, എബൌട്ട് എ നൈറ്റ്. അദ്ദേഹം അത് കണക്കൂട്ടി പറയുന്നു, 11 മണിക്കൂർ 40 മിനിറ്റ് ഇല്ല. 5-ാമത്തെ സംഭവം ആർക്കും നിഷേധിക്കാനൊക്കത്തില്ല, വചനം മാംസമായി. നിഷേധിക്കാനൊക്കത്തില്ല, വചനം മാംസമായി, കൃപയും സത്യവും നിറഞ്ഞവനായി നമ്മുടെ ഇടയിൽ പാർത്തു. കർത്താവിന്റെ യഹോവയായ ദൈവം മനുഷ്യനായി അവതരിച്ചു. ലോകം കണ്ട 5-ാമത്തെ ദൈവിക നടപടി, ലോകം കണ്ടുകൊണ്ടിരിക്കുന്ന 6-ാമത്തെ ഒരു നടപടി. ശാസ്ത്രത്തിന് സമ്മതിക്കാനും ഒക്കത്തില്ല, നിഷേധിക്കാനും ഒക്കത്തില്ല. 6-ാമത്തെ നടപടി, അത്യന്ത ശക്തി ചില മനുഷ്യരുടെ മേൽ. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ ശക്തി മജ്ജയും മാംസവുമുള്ള സാധാരണ മനുഷ്യരുടെ മേൽ. എങ്കിലും ഈ അത്യന്ത ശക്തി ഞങ്ങളുടെ സ്വന്തമല്ല, ദൈവത്തിന്റെ ദാനം അത്രയെന്ന് വരേണ്ടതിന് ഈ നിക്ഷേപം ഞങ്ങൾക്ക് മൺപാത്രങ്ങളിൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ അഭിഷേകമുള്ള കരങ്ങളെ കുറിച്ച് സ്തുതിച്ച് നോക്കിക്കേ. ഈ ഉയർത്തിയ കരങ്ങൾക്കകത്തല്ല, ഇതിനകത്തൊരു ശക്തി. നിങ്ങളെ
ഏത് സ്കാനിങ് കൊണ്ട് ചെന്നാലും ആ ശക്തി കണ്ടുപിടിക്കാൻ ഒക്കത്തില്ല. അത് സയൻസിന് കിട്ടുന്നതല്ല, അനുഭവത്തിന്റെ ബലമാണ്. ഒരു പ്രത്യേക ശക്തി എല്ലാവരിലും ഇല്ല. അതാ ദൈവിക നടപടി. അത് സാർവത്രികമായി കണ്ടുകൊണ്ടിരിക്കുന്ന ലോകം. ആറാമത്തെ സംഭവം എങ്കിൽ, ഇതാരും നടന്നെങ്കിൽ, ഏഴാമത്തെ സംഭവം ആരുടെ മേലല്ല ഈ ശക്തി ഉണ്ടോ, അവർ രൂപാന്തരപ്പെടും. ലോകം കാണാൻ പോകുന്ന സംഭവം അതാ. ഈ അത്യന്ത ശക്തി ആരുടെ എല്ലാം മേലുണ്ടോ അവർ രൂപാന്തരപ്പെടും. പ്രൈസ് ദി ലോർഡ്. യഥാർത്ഥ വാക്കത് റാപ്ചർ എന്ന് ഇംഗ്ലീഷിൽ പറയുന്ന ലാറ്റിൻ വാക്കാ. ഞാൻ രചാരിനോട് സംസാരിച്ചു, അത് തട്ടിപ്പറിക്കലെന്നാ. അതിന്റെ അർത്ഥം വാസ്തവത്തിൽ തട്ടിപ്പറിക്കലൊന്നുമല്ല, നമ്മുടെ ശരീരം രൂപാന്തരപ്പെടാൻ പോവുക. ഈ തലമുറയിൽ അത് സംഭവിക്കും. സന്തോഷമില്ലാത്തവരും ദൈവത്തെ സ്തുതിച്ചേ. ആരുമില്ല, സഹോദരൻ ശ്രദ്ധിക്കുന്നുണ്ട്. സന്തോഷമുള്ളവരും സ്തുതിച്ചേ. റാപ്ചർ എന്ന് അവർ പറയുന്നെങ്കിലും നമ്മൾ പറയും രൂപാന്തരം പ്രാപിക്കും. പക്ഷെ ഒരു കാര്യം പറയട്ടെ, എനിക്കും നിങ്ങൾക്കും അത് നല്ലൊരു അനുഭവം. ഈ ദ്രവത്വമായത് അദ്രവത്വത്തെ അവകാശമാക്കും. യോഗന്യാൻ 1:3, അവൻ പ്രത്യക്ഷനാകുമ്പോൾ നാം അവനെ താനിരിക്കുന്ന പോലെ കാണുവാൻ അവനോട് സദൃശ്യന്മാരാകും. കഴിഞ്ഞ പ്രാവശ്യം നമ്മളെ രക്ഷിക്കുവാൻ സ്വർഗത്തിലെ ദൈവം നമ്മെ പോലായി, അതാ വചനം ജഡമായത്. അടുത്ത പ്രാവശ്യം അങ്ങനല്ല. ആരെല്ലാം രക്ഷ അനുഭവമാക്കുന്നോ അവർ കർത്താവിനെ പോലാകും. റിവേഴ്സ് തിരിച്ച. അപ്പൊ നമ്മുടെ ശരീരം രൂപാന്തരപ്പെടും. അത് കഴിഞ്ഞുള്ളത് നമ്മുടെ വിഷയം. ഈ ലോകം ഒരുവൻ ഭരിക്കും. അവന്റെ പേരൊക്കെ രാവിലെ നമ്മൾ ചിന്തിച്ചു, എതിർ ക്രിസ്തു എന്ന് ഒടുവിൽ ചിന്തിച്ചു. എങ്ങനെ അവന്റെ കയ്യിൽ ഈ ലോകം കിട്ടും? 197 രാജ്യങ്ങളോളം ഇന്ന് ലോകത്തിലുണ്ട് യുണൈറ്റഡ് നേഷൻസ് അംഗീകരിച്ചത്. ആരെങ്കിലും കസേര കൊടുക്കുമോ? അവന്റെ കയ്യിൽ ഈ ലോകം കിട്ടുമെന്ന് ബൈബിള് പഠിപ്പിക്കുന്നു. ഒരുവൻ എഴുന്നേൽക്കും. നമ്മുടെ ബേസ് വാക്യം ദാനിയേൽ 8:21 വായിച്ചേ. ഇന്നത്തെ പ്രധാന വാക്യം അതാ. വൈകുന്നേരം ദാനിയേൽ 8:23 പ്രവചനമാ. 2600 വർഷങ്ങൾക്ക് മുമ്പുള്ള പ്രവചനമാ. വായിക്കാം ദാനിയേൽ 8:23.
എന്നാൽ അവരുടെ രാജ്യത്തിന്റെ അന്ത്യകാലത്ത്,
അത് നമുക്ക് പിന്നീട് വിശദീകരിക്കാം. അവരുടെ രാജ്യം അന്ത്യകാലത്ത്
അതിക്രമക്കാരുടെ അതിക്രമം ചെയ്യുമ്പോൾ ഉഗ്രഭാവവും ഉപായ ബുദ്ധിയുമുള്ള ഒരു രാജാവ്
എഴുന്നേൽക്കും. എങ്ങനെ വരും?
അവന്റെ അധികാരം വലുതായിരിക്കും.
എങ്ങനെ വരും? എന്താ ഈ റാപ്ചറെ എന്ന് തട്ടിപ്പറിക്കലെന്ന് ഗ്രീക്ക് ലാറ്റിനിൽ പറയുന്ന ഉൽപ്രാവണം എന്തുവാ? കർത്താവ് വന്നു, സഭയെടുത്ത് ഇതിനകത്തിരിക്കുന്ന വിശുദ്ധന്മാരെല്ലാം പോയി, നിങ്ങളും എല്ലാം പോയി. പിറ്റേ ദിവസം പത്രക്കാരൻ വരും, പാല് കൊണ്ടുവരും, ടിവി കാണാം, ട്രെയിൻ ഓടും, ഫ്ലൈറ്റ് ഉറങ്ങും, നടക്കത്തില്ല. ഇവിടെ എന്ത് സംഭവിച്ചെന്ന് ആ റോട്ടിൽ അറിയത്തില്ല. ദൈവമക്കൾക്കൊരു അനുഭവമാണെങ്കിൽ ലോകം കാണാൻ പോകുന്ന ഏറ്റവും വലിയ ദുരന്തമായിരിക്കും കർത്താവിന്റെ വരവിന് അനുബന്ധിച്ചുള്ള സംഭവം. അതൊരു വലിയ ദുരന്തമായിരിക്കും. നോഹ പ്രസംഗിച്ചു, നോഹയുടെ കാലം പോലെ. നോഹ പറഞ്ഞു, ജലപ്രളയം വരും, ഞങ്ങൾ രക്ഷപ്പെടും, രക്ഷപ്പെടാൻ ഇഷ്ടമുള്ളവർക്കെല്ലാം ഈ പെട്ടകത്തിൽ കയറാം, എൻട്രൻസ് ഫ്രീ. ഒരെണ്ണം കേറിയില്ല. രണ്ടാമത് ലോകം പറഞ്ഞു, കേറാത്തതെല്ലാം പോക്ക. സംഭവിച്ചോ? അത് തന്നെ. ഈ രക്ഷയുടെ പെട്ടകത്തിൽ ആത്മീയ അനുഭവത്തിൽ വരാത്തവർക്കെല്ലാം ഒരു ദുരന്തം. എന്താ എന്താണ് ഈ റാപ്ചർ എന്ന് പറയുന്ന ഉൽപ്രാവണം? നാം രൂപാന്തരപ്പെടും. ബൈബിളിൽ അതിന് ഫോർമാറ്റ് ഉണ്ട്. അതാ നമ്മളെ ബേസ് പഠിക്കുന്നത്. ബൈബിൾ 3 രൂപാന്തരപ്പെട്ട സംഭവം പറയുന്നുണ്ട്. 1, ഹാനോക്ക് ദൈവത്തോടുകൂടെ നടന്നതിനാൽ എടുക്കപ്പെട്ടു. 7 തലമുറക്കാരൻ ഹാനോക്ക് എടുത്തു. 1 സംഭവം. അതിനകത്ത് നമ്മളെ പഠിപ്പിക്കുന്നത് ഹാനോക്ക് വിവാഹിതനും മക്കളും ഭാര്യയും ഉള്ളവനാ. അപ്പൊ കുടുംബജീവിതം ഇതിനൊന്നും തടസ്സമല്ല. 2 രൂപാന്തരപ്പെട്ടത് നമ്മുടെ കർത്താവായ യേശു. ഒരു ഉയർന്ന മലയിൽ പത്രോസ്, യാക്കോബ്, യോഹന്നാൻ 3 പോയി അവരുടെ മുൻപാകെ രൂപാന്തരപ്പെട്ടു. അവന്റെ വസ്ത്രം പ്രകാശം പോലെ വെണ്മയായി, അവന്റെ മുഖം സൂര്യനെ പോലെ ശോഭിച്ചു. ഒരു വലിയ മേഘം ഇറങ്ങി വന്നു. നമ്മൾ വായിക്കുന്നപ്പോൾ അവിടെ നടന്ന സംഭവം, നിന്ന നിപ്പിൽ ശരീരത്തിന് രൂപാന്തരം കിട്ടി. അല്ല, പഴയ യേശുവിന്റെ ശരീരം താഴെ ഇട്ടേച്ച് നാടക്കാരൻ എന്നേറ്റ പോലെ പൊങ്ങുകയല്ല, ആ ശരീരം രൂപാന്തരപ്പെട്ടു. 3 നമ്മുടെ ഏറ്റവും വലിയ ഫോർമാറ്റ്. ഏലിയാവ് രൂപാന്തരപ്പെട്ടു. എങ്ങനെ? എലിശായും എലിയാവും സംസാരിച്ചു കൊണ്ട് നടക്കുമ്പോൾ 2 Kings 2:11 പറയുന്നു. ഒന്ന് വായിക്കാം. 2 Kings 2:11 വേഗം വായിക്കാം. രണ്ട് രാജാക്കന്മാർ രണ്ടിന്റെ പതിനൊന്ന്.
അവർ സംസാരിച്ചുകൊണ്ട് നടക്കുമ്പോൾ അഗ്നിരഥവും
അഗ്നിരഥങ്ങളും
അഗ്നിശ്വസങ്ങളും
അഗ്നി അശ്വങ്ങളും
വന്നവരെ തമ്മിൽ വേർതിരിച്ചു,
അവരെ തമ്മിൽ അങ്ങോട്ട് വേർതിരിച്ചു. അടുത്തത് കേട്ടോണം.
അങ്ങനെ ഏലിയാവ് ചുഴലിക്കാറ്റിൽ
ഏലിയാവ് ചുഴലിക്കാറ്റിൽ കയറിപ്പോയി. അഗ്നിരഥം വന്നു, അഗ്നി അശ്വം വന്നു, ഏലിയാവ് ചുഴലിക്കാറ്റിൽ കയറി. കർത്താവ് കന്യകയിൽ ജാതനായത് മനുഷ്യവർഗത്തെ രക്ഷിക്കാൻ വചനം ജഡമെടുത്തു, വചനം ജഡമായി. അതേ യേശു ആകാശത്തിന്റെ മേളിൽ സ്വർഗത്തിൽ ഇറങ്ങി വരുന്നത് തച്ചന്റെ മകനായ യേശുവല്ല, തേജസ്സോടെ ഇറങ്ങി വരും. ദൈവം തന്നെ തേജസ്സിൽ വരും. അങ്ങനെ വരുമ്പോൾ അതിനൊരു സന്നാഹമുണ്ട്. നമ്മുടെ ദൈവം വരുന്നു. അമ്പതാം സങ്കീർത്തനം, മൗനമായിരിക്കത്തില്ല, തീ അവന്റെ മുമ്പിൽ ദഹിപ്പിക്കുന്നു. അവൻ നോക്കിക്കേ, അഗ്നിജ്വാലകളെ തന്റെ ശുശ്രൂഷകന്മാരാക്കുന്നു. ഇവിടെ കിടക്കുന്ന കാറുകളെല്ലാം കണ്ടാൽ അറിയാം ഓരോരുത്തരുടെയും കാർ. പറ ഇന്നയാളിന്റെ കാർ, ഇന്നയാളിന്റെ കാർ. ദൈവത്തിന്റെ കാർ ഏതാ? ദൈവത്തിനൊരു വാഹനമുണ്ട്. 104 സങ്കീർത്തനത്തിന്റെ 3-4 വാക്യം വായിക്കുമ്പോൾ കാണാം, അവൻ മേഘങ്ങളെ തന്റെ തേരാക്കി കാറ്റിൻ ചിറകിന്മേൽ സഞ്ചരിക്കുന്നു. അപ്പോൾ ദൈവത്തിന്റെ വാഹനം മേഘം, അതിന്റെ ഫ്യുവൽ കാറ്റ്. സ്തോത്രം. അതുകൊണ്ട് പൗലോസ് ശ്ലീഹാ പറഞ്ഞു, നാം മേഘങ്ങളിൽ എടുക്കപ്പെടും. ശ്രദ്ധിക്കണേ, നാം മേഘങ്ങളിൽ എടുക്കപ്പെടും. അതെനിക്ക് വലിയ സന്തോഷമുള്ളൊരു കാര്യം പറയാം. അതൊരു സ്വല്പം നിങ്ങൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാകും ദൈവത്തിന്റെ ആ സ്നേഹം. അല്പം നിങ്ങളെ പുറകോട്ടൊന്ന് വേഗം കൊണ്ടുപോകാം. പട്ടിണി കിടന്ന യാക്കോബ്, ഈജിപ്തിൽ പഴയ കാലത്തെ അരിയില്ല, വരൾച്ച, ഒരു നിവൃത്തിയില്ല, ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് പോവുക. ഇവിടെ എല്ലാം തീർന്നപ്പം കേട്ടു തൊട്ടപ്പുറത്ത് ഈജിപ്തിൽ അരിയുണ്ടെന്ന്. പറഞ്ഞു വിട്ടു മക്കളെ കൊണ്ടുവരാൻ. ഇപ്പോ പോയപ്പം മുതൽ അപ്പന് ടെൻഷൻ. ഗോത്രപിതാവെന്നൊക്കെ പേരേ ഉള്ളൂ, ഒറ്റ എല്ലാത്തിന്റെയും കൈരിപ്പ് വേറെയാ. വീട്ടിൽ നിന്ന് ഇറങ്ങിയാ വരുന്നിടം വരെ ഉണ്ടല്ലോ അപ്പന് ടെൻഷനാ. എവിടെ പോയാലും അടിയുണ്ടാക്കും. ബൈബിള് പറയുന്നതാ, ഇവന്റെയൊക്കെ കയ്യിലിരിക്കുന്ന ബൈബിളല്ല ഇന്നത്തെ പക്ഷെ മുളക് പൊടി ഇടികെട്ടെ സൈക്കിൾ ചെയ്യാനും അല്ലേ. ഷിമിയോന്റെ ലേവിയുടെയും വാളുകൾ, സാഹസത്തിന്റെ ആയുധങ്ങൾ, എവിടെ പോയാലും അടി നടത്തും. പിന്നെ വിടാതിരിക്കാനൊക്കോ, എന്താ അരിയില്ല, ഇവ പോയാൽ കൊണ്ടുവരാനൊക്കോ. അടുത്ത രാജ്യമാ, ഭാര്യമാർക്കും ഉണ്ട്. അരി മേടിക്കാൻ പോയിട്ട് അരിയില്ലേലും പോയ ഷേപ്പിലേക്ക് വന്നാ മതി. തിരിച്ചു വരുമ്പോ വോട്ടർ വാട്ടർ ബാഗിനകത്ത് വെള്ളം ഒഴിക്കാനും ചൂട് പിടിക്കാനും കുഴമ്പ് പുരട്ടാൻ ഇടവരുത്താതി വരണേ. ഈ ചില പ്രത്യേക ദിവസങ്ങളിൽ നാട്ടിലായിരിക്കുമ്പം ചില മനുതായ നമ്മളെ റെസ്പെക്ട് ചെയ്യുന്ന പലരും എന്നെ രാത്രി വിളിക്കും. സഹോദരിമാർ പറയും, സാറേ പ്രാർത്ഥിക്കണേ, അച്ചായൻ ഇറങ്ങിയിട്ടുണ്ട്, അച്ചായന്റെ പെയിന്റ് പോകരുത്, ഞങ്ങളുടെ വണ്ടി പുത്തൻ, അതിന്റെ പെയിന്റ് പോകരുത്. ഇതുപോലായിരുന്നു പ്രൈസ് ദി ലോർഡ്. പെയിന്റ് പോകാതെ ഇങ്ങ് വരണേ എന്ന് ഇവര് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. പോയിട്ട് വരണ്ട സമയമായിട്ടും കാണുന്നുമില്ല. ടെൻഷൻ, വെപ്രാളം, സമാധാനമില്ലാത്ത ഒരു യാത്ര തന്ന വാക്കാ ടെൻഷൻ. എനിക്ക് സമാധാനമില്ലെന്ന് പറഞ്ഞാൽ നാണക്കേടല്ലേ. അതിന് അവര് തന്നതാ ടെൻഷൻ. പ്രൈസ് ദി ലോർഡ്. അങ്ങനെ നിൽക്കുമ്പോ ഇതുപോലൊന്നും അല്ല, വെറും പൊടി ഉള്ള റോഡ്, കാളവണ്ടി വരുന്ന റോഡ്. ഈ പിതാവ് നോക്കിയപ്പോ വരുന്നു സ്വർണരഥം, രഥം സ്വർണരഥം. ഇത് ജീവിതത്തെ കണ്ടിട്ടില്ല. ഇതെന്നാത് കാണാൻ നോക്കിയ ചെന്നപ്പോ കണ്ടത് അരിമേടിക്കാൻ പോയ പുള്ളികൾ അതിനകത്ത് കയറിയിരുന്നു. അന്ന് കാർഡിയാക് അറസ്റ്റ് രേഖപ്പെടുത്തിയ കാലമല്ല, അല്ലെ? അന്നേ യാക്കോബ് തട്ടിപ്പോയനെ, അരിമേടിക്കാൻ പോയ സ്വർണരഥത്തിൽ. ഈ അപ്പന്റെ മുഖവും ഭാര്യമാരുടെ ആങ്സൈറ്റിയും കണ്ടിട്ടായിരിക്കും ഇവർ ചാടി ഇറങ്ങിച്ചു പറഞ്ഞു, ഞങ്ങൾ ഒരു പണി ഒപ്പിച്ചതല്ല. പിന്നെ നമ്മുടെ സഹോദരൻ ഈജിപ്തിൽ പ്രധാനമന്ത്രി, പഴയതൊക്കെ അവർ വിട്ടു. നിങ്ങളുടെ കാര്യം പറഞ്ഞപ്പോ രാജാവ് തിരുമേനി നിങ്ങളെ കൊണ്ടുചെല്ലാൻ അദ്ദേഹത്തിന്റെ രഥം അയച്ചതാ. അതൊരു നിഴലാ. ഒരു വിജാതീയ രാജാവേ തന്റെ പ്രധാനമന്ത്രിയുടെ സഹോദരന്മാരുടെ ഭാര്യമാരെയും പിതാവിനെയും കൊണ്ടുചെല്ലാൻ തന്റെ രഥമയച്ചെങ്കിൽ രാജാക്കന്മാരുടെ രാജാവായ യഹോവയായ ദൈവോ തന്റെ പുത്രന്റെ മടവാട്ടിയാകുന്ന സഭയെ സ്വീകരിക്കുവാൻ തന്റെ വാഹനം അയച്ചു കഴിഞ്ഞു. അതിനെ ബാംഗ്ലൂരിലേക്ക് ഇച്ചിരൂട് അടുത്തു, അതായി വൈകിട്ട് ഇടി ഉണങ്ങിയത്. നിങ്ങൾക്കൊക്കെ സന്തോഷം കിടങ്ങണമായിരുന്നു, എനിക്ക് സന്തോഷമാ. പ്രൈസ് ദി ലോർഡ്. ഇവിടുത്തെ താഴുക, പ്ലെയിൻ താഴുന്ന പോലെ ഒരിഞ്ചൂടെ താണു. ബാംഗ്ലൂരിലുള്ള ദൈവമക്കൾക്ക് വേണ്ടി മേഘം അല്പം കൂടെ താണു. സന്തോഷത്തോടെ സ്തുതിച്ചേ റാപ്ചറിലേക്ക് വരാം. രണ്ടു മൂന്ന് സംഭവങ്ങൾ ഉണ്ടാവും. യേശു നമ്പുരാൻ തേജസ്സിലാ വരുന്നത്, സ്വർഗത്തിൽ നിറങ്ങി വരുന്നത്. തച്ചന്റെ മകൻ അല്ല വരാൻ പോകുന്നത്, തേജസ്സിൽ മരണത്തെ ജീവിച്ചവൻ. അപ്പോൾ ആ സന്നാഹം കാണും. അഗ്നി വരും, അഗ്നി ഇറങ്ങി വരും, കാറ്റടിക്കും അവർ, കാറ്റുകളെ തന്റെ ദൂതന്മാരാക്കും. അടുത്തത് ചുഴലിക്കാറ്റ്. ഏലിയാവിനെ സ്വീകരിച്ചത് ചുഴലിക്കാറ്റിൽ മേലോട്ട് പോയത്. യഹോവയായ ദൈവം ഇയ്യോബിനോട് സംസാരിക്കാൻ ഇറങ്ങി വന്നത് ചുഴലിക്കാറ്റിൽ. ഇയ്യോബ് 38. ദയവായിട്ടൊന്ന് ശ്രദ്ധിക്കണം. സ്വർഗം കൗണ്ട് ഡൗൺ തുടങ്ങി 1970 ശേഷം. എന്താ എല്ലായിടത്തും ചുഴലിക്കാറ്റ്? ഇന്നലെ നിങ്ങൾ വായിച്ചില്ലേ അമേരിക്ക ചുഴലിക്കാറ്റ് തുടങ്ങിയില്ലേ? ചുഴലിക്കാറ്റിന്റെ കാരണം നമ്മുടെ എത്രക്ക് തീരില്ല. അതുകൊണ്ട് ചുഴലിക്കാറ്റിന്റെ കാരണം മേഘങ്ങളുടെ വർക്കിന്റെ പ്രവർത്തനത്തിന്റെ റിയാക്ഷനാ ചുഴലിക്കാറ്റ്. 10 മേഘമാ പ്രധാനം. അതിൽ പ്രധാനപ്പെട്ട 3 മേഘമുണ്ട്, സ്ട്രാറ്റസ്, നിംബോസ്ട്രാറ്റസ്, സീറസ്. സ്ട്രാറ്റസിനകത്ത് ജലഗണങ്ങൾ കുറവാ, സൂര്യ ചൂടാക്കി കഴിയുമ്പം. അത് മേലോട്ട് പോകുമ്പോ മെട്രോളജിസ്റ്റ് വിളിച്ചു പറയും ബാംഗ്ലൂർ ആർത്തി നഗരി ചാറ്റമഴ. അവർ കാറ്റിന്റെ സ്പീഡ് അളന്നിച്ച് പറയുന്നതാ. വേറെ ഒരെണ്ണമുണ്ട് നിംബോസ്ട്രാറ്റസ്, അത് നമ്മുടെ നഗ്ന നേത്രങ്ങൾ കൊണ്ട് കാണാം. കറത്തിരുണ്ട് കയറി വരും, അത് കയറുമ്പോ പറയുന്നു പോകണ്ട യോഗത്തിന്. അറിയാളെ കേട്ടല്ലോ, അതിങ്ങനെ കയറി വരും നിംബോസ്ട്രാറ്റസ്. അതിനകത്ത് ജലഗണങ്ങൾ ഒത്തിരി കൂടുതലാ. അത് വരുമ്പോഴാണ് മെട്രോളജിസ്റ്റ് പറയും ഇന്നിടത്ത് നല്ല മഴ പെയ്യും. ഇനിയൊരു മേഘമുണ്ട് സീറസ്, അത് ശക്തമായ ചൂടുണ്ടാകുമ്പോൾ അത് പൊങ്ങത്തുള്ളൂ. അത് ഉയരുമ്പോൾ ജലഗണങ്ങൾ നീരാവിയായി മേലോട്ട് പോകുമ്പോൾ അന്തരീക്ഷത്തിലെ പൊടിയുമായി കുഴഞ്ഞ് മേലോട്ട് ചെയ്യുന്ന തണുപ്പടിച്ച് ഐസ് കട്ടയാകും. ചെറിയ ഐസ് ക്യൂബ്സ്, നമ്മളതിന് മലയാളി ആലിപ്പഴം എന്ന് പറയും, ഹെയിൽസ്. അത് മേലോട്ട് കയറും അന്തരീക്ഷത്തിലെ മുകളിലത്തെ കാറ്റടിക്കുമ്പം. ഇത് തമ്മിൽ മുട്ടി ഉരുമും. സ്ട്രാറ്റസും നിംബോസ്ട്രാറ്റസും സീറസും തമ്മിൽ ഒരേയും ഒരയുമ്പോ വൈദ്യുതി ഉണ്ടാകും, ശക്തമായി ഹൈ വോൾട്ടേജ്. ആ വൈദ്യുതിക്ക് ആ മലയാളി പറയും കൊള്ളിയാൻ, ലൈറ്റ്നിങ്. 23,000 ഡിഗ്രിയിൽ സ്വർഗത്തിലെ ദൈവം വായു ചൂടാക്കും, പൊട്ടും. അതിന്റെ ശബ്ദമായി ഇടി. 23,000 ഡിഗ്രിയിൽ വായു ചൂടാക്കി പൊട്ടിക്കുന്ന ദൈവത്തിന് ആ ലോകമനുഷ്യൻ വെടിപൊട്ടിച്ച് പ്രസാദിപ്പിക്കുന്നു. ഇതേ കഴിയുമ്പോൾ ഇടിയും മിന്നലും ഉണ്ടാകാൻ കാരണമായ സീറസും നിംബോസ്ട്രാറ്റസും കൂട്ടിമുട്ടി ഇത് സംഭവിച്ചു കഴിയുമ്പോൾ വീണ്ടും ആ കാറ്റ് മേലോട്ട് പോയാൽ തിരിച്ച് സർക്കിളായി താഴോട്ട് വരും, റൗണ്ടായിട്ട് വരും. അത് അപകടകാരിയാ. അതിന്റെ പേരാണ് സൈക്ലോൺ. ചൂട് കൂടുന്തോറും ഗ്ലോബൽ വാർമിംഗ്, ഭൂമിയിൽ ചൂടിന്റെ അളവ് കൂടിയാൽ ഇത് കറക്റ്റ് ആയിട്ട് വന്നിരിക്കും സൈക്ലോൺ. അത് വന്നാലുള്ള അപകടം നിങ്ങൾക്ക് കേൾക്കണമോ? ചരിത്രം രേഖപ്പെടുത്തിയിരിക്കുന്നു ചുഴലിക്കാറ്റിന്റെ അപകടം. 1979 അമേരിക്കയിലെ കൻസാസിൽ അടിച്ച സൈക്ലോൺ, 79 ബോഗിയുള്ള ട്രെയിൻ ഗുഡ്സ് വിത്ത് ഇഞ്ചിൻ പൊക്കിയെടുത്ത് മാറ്റിവെച്ചു. അതേ കൻസാസിൽ മറ്റൊരു ചുഴലിക്കാറ്റ് 2 മൈൽ 3 കിലോമീറ്റർ നീളമുള്ള ഒരു ഇരുമ്പ് പാലം ആസിഫിസ് എടുത്ത് മാറ്റിവെച്ചു. ആ വെള്ളം മുഴുവൻ വറ്റിപ്പോയി. ടി വി വഴി നിങ്ങൾ കണ്ടില്ലേ റീത്ത കത്രീന അടിച്ചത് അമേരിക്കയിൽ? ലക്ഷങ്ങൾ പോയത്, വീടുകൾ തകർന്നത് നമ്മൾ വാച്ച് ചെയ്തില്ലേ? നമ്മുടെ അയൽരാജ്യമായ മാൻമൂർ എന്താ സംഭവിച്ചത്? നർഗീസ് ചുഴലിക്കാറ്റ് അടിച്ചു, 100,000 പേർ മരിച്ചു. 100,000 പേരെ കുറിച്ച് ഒരു വിവരവുമില്ല. എങ്കിൽ അവൻ മേഘങ്ങളെ തന്റെ തേരാക്കി കാറ്റും ചിറകിന്മേൽ സഞ്ചരിക്കുന്നു. ഇവിടെ ഇരിക്കുന്ന വിശുദ്ധന്മാർ, അഭിഷേകമുള്ളവർ, സ്വർഗത്തിലെ ദൈവത്തിന്റെ പ്രത്യേക കൃപയാൽ കർത്താവിന്റെ ഗംഭീരനാദം, പ്രധാന ദൂതന്റെ ശബ്ദം, ദൈവത്തിന്റെ കാഹളം, ഈ ആക്ഷൻ നടക്കുമ്പോൾ ഈ ചുഴലിക്കാറ്റ് ഉണ്ടാകുമെന്ന് തിരുവചനം പറയുന്നു. അതിന് അതേ 2,600 വർഷം മുമ്പേ തിരുവചനം പറയുന്നെങ്കിൽ 1998 ശാസ്ത്രലോകം അത് സമ്മതിച്ചിരിക്കുന്നു. ശാസ്ത്രലോകം പറയുന്നു ഇതുപോലെ ചൂട് കൂടിയാൽ ഗ്ലോബൽ വാർമിംഗ്, സോളാർ വിൻഡ്, ഇതുപോലെ ചൂട് കൂടിയാൽ കടലിന്റെ മുകളിലത്തെ ചൂട് 100 ഡിഗ്രി ആകാൻ സാധ്യത. അതൊന്നും കടലിന് താങ്ങാൻ ഒക്കത്തില്ല. കടൽ 23 ഡിഗ്രീസ് ഇസ് ഇനഫ് വെള്ളം നീരാവിയാകാൻ. ഇപ്പോൾ ലഭ്യമായ കണക്ക് പറയുന്നത് 70 ഡിഗ്രിക്ക് മേൽ വന്നു കഴിഞ്ഞു. അപ്പോൾ ഒരു 30 ഡിഗ്രിയും കൂടെ വന്നാൽ ശാസ്ത്രം പറയുന്നു ശക്തമായ ഒരു സംഭവം ഉണ്ടാകും. കടലിനടിയിലെ അഗ്നിപർവ്വതം ഒന്നിച്ച് മേളി വരും. അങ്ങനെ വന്നാൽ അവർ പറയുന്നു 24 മണിക്കൂറിനകം 2 ചുഴലിക്കാറ്റടിക്കും. ഭൂമധ്യരേഖയിൽ നിന്നും കിഴക്കോട്ടൊരെണ്ണം വരും, പടിഞ്ഞാട്ടൊരെണ്ണം വരും ഒരേ സമയം. അതിന്റെ റിയാക്ഷൻ അവർ പറയുന്നു കടല് കരയാകാം, കര കടലാകാം. അത് സത്യമാ. ഇസ്രായേൽ മക്കളെ കടത്താൻ ചെങ്കടല് മാറ്റിയത് മോശ വഴി നീട്ടിയപ്പം തിരുവചനം പറയുന്നു, അന്ന് രാത്രി യഹോവ ഒരു കിഴക്കം കാറ്റടിപ്പിച്ചു, അതാ സൈക്ലോൺ. അടിപ്പിച്ച കടൽ മാറ്റിയത് എങ്കിൽ ഒരിക്കൽ കൂടി ലോകത്തിൽ ആവർത്തിക്കും, ശക്തമായ ചുഴലിക്കാറ്റടിക്കും. ഇത് ശാസ്ത്രം പറഞ്ഞിട്ട് 10 വർഷമേ ആയുള്ളൂ, 2600 വർഷം മുമ്പേ തിരുവചനത്തിൽ അത് എഴുതിയിട്ടുണ്ട്. വായിക്കാം യിരെമ്യാ പ്രവചനം 25:31 ഒന്ന് വായിക്കാം. യിരെമ്യാ പ്രവചനം 25:31 വാക്യം.
ആരവം ഭൂമിയുടെ അറ്റത്തോളം എത്തുന്നു,
ആരവം ഭൂമിയുടെ അറ്റത്തോളം എത്തുന്നു.
യഹോവയ്ക്ക് ജാതികളോട് ഒരു വ്യവഹാരമുണ്ട്.
ദൈവീയത വാക്യങ്ങളുടെ ഓരോ വാക്യം നിങ്ങൾ നോക്കിക്കോണം. യഹോവയ്ക്ക് ദൈവമക്കളോടല്ല, ജാതികളോടൊരു വ്യവഹാരമുണ്ട്, ഒരു ഡീലുണ്ട്. അടുത്ത വാക്യം,
അവൻ സകല ജനത്തോടും വ്യവഹരിച്ച് ദുഷ്ടന്മാരനെ വാളിനെ ഏൽപ്പിക്കുമെന്ന് യഹോവയുടെ അരുളപ്പാട്.
അടുത്ത വാക്യം,
സൈന്യങ്ങളുടെ യഹോവ ഇപ്രകാരം അരുളിച്ചെയ്യുന്നു,
അടുത്തത്,
അനർത്ഥം ജാതിയിൽ നിന്ന് ജാതിയിലേക്ക് പുറപ്പെടുന്നു.
ദൈവമക്കളെ, നമുക്കെല്ലാം നമ്മൾ രൂപാന്തരപ്പെടും, അല്ലാത്തവർക്ക് അനർത്ഥമാ, അനർത്ഥം ജാതിയിൽ നിന്നും ജാതിയിലേക്ക് പുറപ്പെടും. അടുത്ത വാക്യം,
ഭൂമിയുടെ അറ്റങ്ങളിൽ നിന്ന് വലിയ കൊടുങ്കാറ്റ് ഇളകി വരും.
എഴുതിയിരിക്കുന്ന വായിക്കണമേ, ഭൂമിയുടെ അറ്റത്തിൽ നിന്നും ശക്തമായ വലിയ കൊടുങ്കാറ്റ് ഇളകി വരും. അടുത്തത്,
അന്നാളിൽ യഹോവയുടെ നിഹിതന്മാർ ഭൂമിയുടെ ഒരറ്റം മുതൽ മറ്റേ അറ്റം വരെ വീണുകിടക്കും. അവരെ കുറിച്ച് ആരും വിലപിക്കില്ല,
കരയത്തില്ല. അടുത്ത വാക്യം,
അവരെ എടുത്ത് കുഴിച്ചിടുകയുമില്ല,
ഫ്യൂണറൽ ഇല്ല. അടുത്ത വാക്യം,
അവർ നിലത്തിന് വളമായി തീരും,
അവർ നിലത്തിന് വളമാകും. ദൈവം നമ്പരാ പല സംഭവങ്ങളിൽ ഇത് കാണിച്ചു. കഴിഞ്ഞ ആഴ്ചയിലും കാണിച്ചില്ലേ, 1000-ൽ പരം ശവം ഒറ്റ ഭൂകമ്പത്തിൽ കിടന്നു, 12 ദിവസമായിട്ട് അടക്കിയില്ല. TV വഴി കണ്ടില്ലേ? എങ്കിൽ ഈ ലോകം മുഴുവൻ ശക്തമായ ഒരു ചുഴലിക്കാറ്റടിക്കും. കൻസാസിൽ അടിച്ചതിന്റെയൊക്കെ അനേകം മടങ്ങ് ശക്തിയിൽ. ആ ചുഴലിക്കാറ്റിന്റെ ആഘാതത്തിൽ പരിശുദ്ധാത്മാവിന്റെ ശക്തിയുള്ളവർ, അഭിഷേകമുള്ളവരുടെ ആത്മാവിൽ വസിക്കുന്ന പരിശുദ്ധാത്മാവെ, ദൈവത്തിന്റെ കാഹളം കേൾക്കുമ്പോൾ ഈ ശരീരം അദ്രവത്വമായി മാറും, രൂപാന്തരപ്പെടും. അത് കഴിയുമ്പോഴോ ഈ ലോകം തകരും, കോടിക്കണക്കിന് ശവം ഇവിടെ നിരന്നു കിടക്കും, റോഡുകളിൽ കൂടി ലോകം മുഴുവൻ പായുന്ന കോടിക്കണക്കിന് വാഹനങ്ങൾ കരിയില പോലെ പൊങ്ങും. ഇതിന്റെ ഒക്കെ നിഴല് കാണിച്ചു ദൈവം ലോകത്തെ, മാധ്യമങ്ങളിൽ കൂടി നിങ്ങളും ഞാനും കണ്ടു. മനുഷ്യൻ വെച്ചിരിക്കുന്ന സകല ടവറും താഴെ വരും, വൈദ്യുതി ബന്ധം നിലയ്ക്കും, സാറ്റലൈറ്റ് നിലമ്പൊത്തും, മൊബൈൽ അവിടെ ചത്തിരിക്കും. ഇവിടെ എന്ത് നടന്നെന്ന് റോഡിൽ അറിയത്തില്ല, ആകാശത്തിൽ പറക്കുന്ന പ്ലെയിൻ എതിലേ പോകുമെന്ന് അറിയത്തില്ല. പടുകൂറ്റൻ കെട്ടിടങ്ങൾ 200-300 നിലയിൽ പണിത് വച്ചിരിക്കുന്നത് കപ്പ പറിക്കുന്ന പോലെ പറിച്ചു മാറ്റും. പ്രൈസ് ദ ലോർഡ്. ഇത് ദൈവമക്കൾ എടുക്കപ്പെട്ട് കഴിഞ്ഞാൽ ലോക പറഞ്ഞ പോലെ പറയാം, ദൈവത്തിന്റെ കോപം ഭൂമിയിലേക്ക് വരാൻ പോകുകയാണ്. ദൈവം ഈ ഭൂമിയെ 7 വർഷം ഉപേക്ഷിക്കും. റോഡുകൾ കാണത്തില്ല, മുഴുവൻ തകരും. അത് മനുഷ്യർക്ക് മനസ്സിലാക്കാനാ ദുരന്തങ്ങൾ സോണലായി വരുന്നത്. മനുഷ്യന്റെ കണ്ടുപിടുത്തമായ TV വഴി എല്ലാവരെയും കാണിക്കുന്നില്ലേ? ജപ്പാനിൽ നിങ്ങൾ ഞാൻ കണ്ടില്ലേ, ഒരു റിക്ടർ സ്കെയിൽ 8.9 അടിച്ച് അതിനോട് കുഞ്ഞു സുനാമി അടിച്ചപ്പം കളിപ്പാട്ടം പോലെ വാഹനം ഒഴുകിയത് നിങ്ങൾ കണ്ടില്ലേ? സ്തോത്രം, നാം അത് കണ്ടില്ലേ? എങ്കിൽ ലോകം മുഴുവൻ അദുരന്തം, ശവം ഇവിടെ കുമിഞ്ഞുകൂടും. ഇവിടെ എന്ത് സംഭവിച്ചെന്ന് അപ്പുറത്താരും അറിയത്തില്ല, തീർന്നില്ല. ഹോസ്പിറ്റലുകൾ എല്ലാം തകരും, ഭരണാധിപന്മാരും ഒത്തിരി ചത്തൊടുങ്ങും. അവർക്കും ഒന്നും ചെയ്യാനൊക്കത്തില്ല, പോലീസ് ഉദ്യോഗസ്ഥന്മാർക്ക് ഒന്നും ചെയ്യാനൊക്കത്തില്ല, മിലിറ്ററിക്ക് ഒന്നും ചെയ്യാനൊക്കത്തില്ല. ഒരു മൂവ്മെന്റ് ഉണ്ടായിട്ട് വേണ്ട എന്തായാലും ചെയ്യാൻ. ലോകം തകരും, ശവം കുമിഞ്ഞുകൂടും. ഒരു മുറിവേറ്റവരും തലചതഞ്ഞവരും കയ്യൊടിഞ്ഞവരും അയ്യോ അയ്യോ വെച്ച് നിലവിളിക്കും. വലിയ ദുരന്തം ഈ ഭൂമിയിൽ സംഭവിക്കും, ഭയപ്പെടുത്താൻ പറയുകയല്ല, എങ്കിലും സംഭവിക്കും. നമുക്കത് ചിന്തിക്കാനുള്ള കഴിവ് കർത്താവ് തന്നു. ഓരോ സംഭവങ്ങളിൽ ദൃശ്യമാധ്യമങ്ങളിൽ കൂടെ പേപ്പറിൽ കൂടെ കാണുമ്പോൾ ഒന്ന് ചിന്തിക്കണമേ. ദയവായി ദൈവമക്കളെ, നമുക്കിത് ബാധകമല്ല, നമ്മളങ്ങ് പോകും. അതില്ല കൃപ പ്രാപിക്കാതെ ആരേലും ഉണ്ടെങ്കിൽ കേട്ടു. സ്തോത്രം, നാം രൂപാന്തരപ്പെട്ട് മാറി. ഈ ഭൂമി യഥാർത്ഥത്തിൽ ഒരു ശവഭൂമിയാകും. അപ്പോൾ ആർക്കും ഒന്നും ചെയ്യാൻ മേല, ഒരു ഭരണാധികാരിക്കും ഒന്നും ചെയ്യാൻ മേല. കേരളത്തിൽ 2004 ഒരു കൊച്ചു സുനാമി വന്നതിന്റെ കാശ് ഇതുവരെ കൊടുത്തു തീർത്തിട്ടില്ല. അപ്പൊ ലോകമുടൻ അടിച്ചാലോ? അന്നേരമാണ് ഒരുത്തൻ പറയും, ഞാനെല്ലാം പരിഹരിക്കാം. ഈ ശവം മുഴുവൻ ഞാൻ കുഴിച്ചിട തകർക്കാം, ബെറി ചെയ്യാം, സാറ്റലൈറ്റ് ഞാൻ പൊക്കി വെക്കാം, ടവർ റീഫിക്സ് ചെയ്യാം, എയർപോർട്ട് എല്ലാം തിരിച്ച് ഞാൻ ശരിയാക്കാം സെക്കൻഡുകൾക്കകം. ആരാ? സാത്താൻ. ശക്തനാവൻ, അവന് മോശമൊന്നുമല്ല. എന്റെ ഭാഷ പറഞ്ഞാൽ നമ്മൾ ഗ്രാഡ് വെറ്റ്, അവൻ പോസിറ്റാഡ് വെറ്റ്. നമ്മളാരാ? ജ്ഞാനികൾ. അവനോ ബൈബിള് പറയുന്നു ഞാനാ സമ്പൂർണൻ, നമ്മളൊക്കെ കൂടിയവനവൻ. പക്ഷെ നമ്മൾ അവനോട് പിടിച്ചു നിൽക്കുന്നത് നമ്മൾ മേൽ പകർന്നിരിക്കുന്ന അത്യന്ത ശക്തി കൊണ്ട്. നമ്മള് ജ്ഞാനികൾ, അവൻ ജ്ഞാന സമ്പൂർണൻ, നമ്മുടെ ദൈവം സർവജ്ഞാനി. പ്രൈസ് ദ ലോർഡ്. ആ സർവജ്ഞാനിയുടെ സർവശക്തിയുടെ ഒരു ഭാഗം നമുക്ക് തന്നോണ്ട ഇവനിട്ട് പിടിക്കുന്നേ. അല്ലെ പണ്ടേ അവൻ നമ്മളെ കളഞ്ഞാന്, നമ്മളോടൊന്നും അവന് ഇഷ്ടമല്ല. എന്നാൽ നാം ആയിരിക്കുന്നത് കൃപ. പ്രൈസ് ദ ലോർഡ്. അവൻ പറയും ഞാൻ പരിഹരിക്കാം. എല്ലാരും കൂടെ പറയാം, എന്റെ പൊന്നച്ഛനങ്ങ് എടുത്തോളാൻ പറയാം. ഭൂമി ഇത്രയും കാതലായ പ്രോബ്ലം സെക്കൻഡുകൾക്കകം ഈ ഭൂമിയിൽ സംഭവിച്ചാൽ ഒരു ഭരണകൂടത്തിനും ഒരു പൗവർണും ഒന്നും ചെയ്യാനൊക്കത്തില്ല. ലോകം മുഴുവനാ, ഒരു രാജ്യത്തല്ല, ഒരു ഭൂഖണ്ഡത്തിലല്ല, ഹോൾ വേൾഡ്. അതിന്റെ ദൃശ്യങ്ങളായി കാണുന്ന അവിടെ എവിടെയൊക്കെ ലോകത്തിലെ ഏറ്റവും മുമ്പിൽ നിന്ന ജപ്പാൻ ഈ കൊടച്ചിലാണെങ്കിൽ മറ്റൊരാ ഇനി 20 വർഷം വേണമെന്നൊന്ന് നേരെയാകാൻ. അത് ഒരു ചെറിയ ഭൂകമ്പ റിക്ടർ സ്കെയിലിൽ 8 ആ അടിക്കാൻ പോകുക അതിന്റെ ഡബിളൊക്കെ. പ്രൈസ് ദ ലോർഡ്. ദൈവമക്കളെ, രക്ഷിക്കപ്പെട്ടവരെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. കരങ്ങളെ ഓർത്ത് ദൈവത്തെ സ്തുതിച്ചേ. സ്തോത്രം. അപ്പോൾ ഒരുവൻ വരും, ഞാനിതെല്ലാം പരിഹരിക്കാം. ശ്രദ്ധിച്ചേ, അവൻ ഇവിടെ ഉണ്ട്. ഇപ്പം ആ ബൈബിള് പഠിപ്പിക്കുന്ന ആളുണ്ടെന്ന്, അനുകാലിക ശാസ്ത്രവും പറയുന്ന ആളുണ്ടെന്ന്, പിന്നെ വരാത്തത് ഒന്ന് വായിച്ചേ. ഒന്ന് യോഹന്നാൻ 4:3 വായിച്ചേ, ആളുണ്ടോ എന്ന് നമുക്ക് നോക്കാം. ഒന്ന് യോഹന്നാൻ 4:3.
യേശുവിനെ സ്വീകരിക്കാത്ത യാതൊരു ആത്മാവും ദൈവത്തിൽ നിന്നുള്ളതല്ല.
അടുത്ത വാക്യം,
അത് എതിർ ക്രിസ്തുവിന്റെ ആത്മാവ് തന്നെ.
അടുത്തത് കേട്ടോളാം,
അത് വരുമെന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ.
അത് വരുമെന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ.
അത് ഇപ്പോൾ തന്നെ ലോകത്തിലുണ്ട്.
ഇപ്പോൾ ഈ ലോകത്തുണ്ട്. പിന്നെ എന്നെ വെളിപ്പെടാത്തത് ഒരൊറ്റ കാരണമേ ഉള്ളൂ, അവനേക്കാൾ ശക്തിയുള്ള ഒന്ന് ഈ ഭൂമിയിലുണ്ട്. അതറിയാവുന്നവരെ സ്തോത്രം പറഞ്ഞത്, അവനേക്കാൾ ശക്തിയുള്ള ഒന്ന് ഈ ഭൂമിയിലുണ്ട്. അത് ഈ ലോകരാജ്യങ്ങളുടെ മിസൈൽ ഒന്നുമല്ല, ആറ്റമല്ല, അതിന്റെയൊക്കെ മേളിൽ കൂടെ കയറിയിരിക്കും. അവനേക്കാൾ ശക്തിയുള്ള മറ്റൊന്നുണ്ട്. ബൈബിള് പഠിപ്പിക്കുന്നു 2 തെസ്സലോനിക്കർ 2:7, അധർമ്മത്തിന്റെ മർമ്മം വ്യാപരിക്കുന്നു, തടസ്സപ്പെടുത്തുന്നവൻ വഴിയിൽ നിന്നും മാറിപ്പോകണം, അപ്പോൾ അധർമ്മമൂർത്തി വെളിപ്പെടും. അവന്റെ ശക്തിയെ വെല്ലുന്ന മറ്റൊരു ശക്തി ഈ ഭൂമിയിലുണ്ട്. ആ ശക്തി ലോകരാജ്യങ്ങളുടേതല്ല, ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ ശക്തി ഈ ഭൂമിയിൽ നിന്നുണ്ട്. അതെവിടാ ഇരിക്കുന്നത്? കെട്ടിട സമുച്ചയത്തിലല്ല, രക്ഷിക്കപ്പെട്ട ദൈവമക്കളുടെ ശരീരത്തിനകത്ത്, ഇതിനകത്തിരിക്കുന്ന നിങ്ങളുടെയും എന്റെയും ആത്മാവോട് ചേർന്ന് ആ ശക്തിയുണ്ട്. അവനതറിയാം, അവനതറിയാം. ഇതൊന്ന് മാറട്ടെ, ആളെങ്കി വരും. എങ്ങനെ വരും അവൻ? നമ്മൾ അതങ്ങ് ചിന്തിച്ചു തുടങ്ങുമ്പോ നമ്മുടെ സമയം തീരും. എതിർ ക്രിസ്തു എന്ന് നമ്മളെ നാടൻ ഭാഷയെ പറയും. കറക്റ്റാ. 6 പേരുണ്ടെന്ന് ഞാൻ പറഞ്ഞല്ലോ. സാത്താൻ, വെളിപ്പാട് 20, മൃഗൻ നമ്പർ 1, വെളിപ്പാട് 13:1, മൃഗൻ നമ്പർ 2, 13:14 അഥവാ കള്ളപ്രവാചകൻ. ഇനിയത്തെ 3 പേരവന്റെ ക്യാരക്ടറാ. മ്ലേച്ഛതയുടെ ചിറകിൽ ശൂന്യമാക്കുന്നവൻ, വൺ ഹൂ ഡെസോലോട്ട് ഓൺ ദ വിങ്സ് ഓഫ് അബോമിനേഷൻ. ഏത് മ്ലേച്ഛതയാ അതിന്റെ ചിറകെ? അത്ര ശക്തമായ മ്ലേച്ഛത പ്രവർത്തിപ്പിക്കുന്നവൻ. അടുത്തത് അധർമ്മ മൂർത്തി, ലോലെസ്നെസ്, നിയമം മുഴുവൻ കളയുന്നവൻ. അടുത്തത് വഞ്ചകൻ, പറഞ്ഞിട്ട് നേരെ എതിരുകയാണ്. ഈ പേരവിടെ നീക്കട്ടെ. പ്രൈസ് ദ ലോർഡ്. ഇവൻ എങ്ങനെ വരും? ക്രിസ്തു, എതിർ ക്രിസ്തു, എതിരാ. അതുകൊണ്ടാ ബൈബിളിൽ എങ്ങനെ ആന്റി ക്രൈസ്റ്റ്, എതിർ ക്രിസ്തു. 8-10 കാര്യങ്ങൾ ക്രിസ്തുവിനെതിരാ. 1, ക്രിസ്തു സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്നു. യോഹന്നാൻ 6:58, ഞാൻ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്ന അപ്പം. ഇവനോ? ഇവനും സ്വർഗത്തിൽ നിന്ന് സ്ഥലം രണ്ടു വന്ന, പക്ഷെ കർത്താവ് വന്ന അവനെയോ ഇറക്കി വിട്ടതാ, കുടിയിറക്കിയതാ. എഹെസ്കേൽ 28:16, തട്ടി താഴെ കളഞ്ഞതാ. അടുത്തത് കേട്ടോണം, യേശു പിതാവിന്റെ നാമത്തിൽ വന്നു. യോഹന്നാൻ 5:43, ഞാൻ എന്റെ പിതാവിന്റെ നാമത്തിൽ വന്നു. ഇവനോ? എതിരാ, നേരെ എതിരാ. സ്വന്തം നാമത്തിൽ വരും. മറ്റൊരുത്തൻ സ്വന്തം നാമത്തിൽ വരും. കരങ്ങളെ കുറിച്ച് ദൈവത്തെ സ്തുതിച്ചേ. ഈ സാത്താൻ ഒരു ടെക്നിക് ഉണ്ട്, ഒന്നുമില്ലെങ്കിൽ 8 മണിക്ക് ഉറക്കം വരുത്തും ഇത് കേൾക്കാതിരിക്കാൻ. സ്തോത്രം. ഒരു കാര്യവും വേണ്ട, 11:30 വരെ ടി വി കണ്ടാൽ നമുക്ക് ഉറക്കം വരും, ഇത് കേൾക്കുമ്പോൾ ഉറക്കം വരും. രണ്ടാമത്തെ കാര്യം സ്തോകിക്കെ, യേശു പിതാവിന്റെ നാമത്തിൽ വന്നു, ഇവൻ സ്വന്തം നാമത്തിൽ വന്നു. മൂന്ന്, യേശു വന്നതല്ല പിതാവ് അയച്ചതാ. യോഹന്നാൻ 5:30, ഞാനും എന്നെ അയച്ച പിതാവും ഒരു വലിയ കമ്മീഷൻ കൊടുത്ത് കർത്താവിനെ ഇങ്ങോട്ട് വന്നു, വിട്ടു മനുഷ്യരുടെ പാപം കഴുകാൻ. ഇവനെ വിട്ടതല്ല, എഹെസ്കേൽ 28:17, ഞാൻ നിന്നെ ദേവപർവ്വതത്തിൽ നിന്നും തള്ളി താഴെയിട്ടു. എതിരായെല്ലാം. 4, യേശു തന്നെത്താൻ താഴ്ത്തി. ഫിലിപ്പിയർ 2:6, ഈ ക്യാരക്ടർ പറയുന്ന പഠിക്കണം, ഒടുവി പറയ, എന്താ കാര്യം? നൈനാ ഇങ്ങനെ ക്യാരക്ടർ ഉള്ള ഒരു വരുത്തൻ എങ്ങനെ വരുമെന്നറിയാനാ. യേശു തന്നെത്താൻ താഴ്ത്തി. 2 നോക്കിക്കേ, തന്നെത്താൻ താഴ്ത്തി. ഫിലിപ്പിയർ 2:6, ഇവനോ ഏത് ദേവനും മേലായി തന്നെത്താൻ ഉയർത്തും. തെസ്സലോനിക്യർ 2:7, അടുത്തത് പിതാവ് പുത്രനെ ഉയർത്തി, അതുകൊണ്ട് പിതാവ് പുത്രനെ ഉയർത്തി ഏത് നാമത്തിനും മേലായ നാമം നൽകി. ഫിലിപ്പിയർ 2:9, ഇവനെയോ പിതാവ് ഗന്ധകം കത്തുന്ന പൊയ്കയിൽ എറിയും. വെളിപ്പാട് 20:1. അടുത്തത് യേശു പറഞ്ഞു, എന്റെ സമാധാനം ഞാൻ നിങ്ങൾക്ക് തരുന്നു. തന്ന ജീവനോ ഇവന്റെ ആദ്യത്തെ ഭരണപരിഷ്കാരം എന്നാന്ന് കേൾക്കണമോ? സമാധാനം എടുത്തു കളയും. വെളിപ്പാട് 6:3, ആദ്യത്തെ അവന്റെ ഭരണപരിഷ്കാരം ലോകം കൈ കിട്ടിയാൽ ആദ്യത്തെ ഡിക്ലറേഷൻ സമാധാനം വേണ്ട. യേശു വന്നത് എന്തിനാണെന്ന് അറിയാമോ? ജീവൻ നൽകുവാനും സമൃദ്ധിയായി നൽകുവാനും. യോഹന്നാൻ 10:10, ഇവനോ മോട്ടിക്കാൻ, അറക്കാൻ, മുടിക്കാൻ, വിശുദ്ധി മോട്ടിക്കാൻ, സമാധാനം കളയാൻ, സ്വസ്ഥത മുടിക്കാൻ, എല്ലാം യേശുവിനെതിരെ. യേശു 5 കൊണ്ട് 5000 പോഷിപ്പിച്ചു, തീർന്നില്ല. ശേഷിച്ച കഷണം എത്ര? 13 11. യോഗം കഴിഞ്ഞപ്പം 12 ഉദേശിമാരുടെ തലയിൽ ഓരോ കൊട്ട വിശ്വാസം പഠിപ്പിക്കാൻ. ഇവനോ ഒരു പണത്തിന് ഒരിടങ്ങഴി യവം, ഒരു പണത്തിന് രണ്ടിടങ്ങഴി കോതമ്പ്. വെളിപ്പാട് 6:5, കംപ്ലീറ്റ് റേഷനിങ്. യേശു പരിശുദ്ധാത്മാവിനെ നമുക്ക് നൽകി. ഞാൻ പോയാൽ കാര്യസ്ഥനെ അയക്കും, അതല്ലേ നമ്മൾ കൈയുയർത്തിയത്. ഇവനോ നെറ്റിയിലും കയ്യിലും മുദ്രയടിപ്പിക്കും. യേശു ദേവാലയം ശുദ്ധമാക്കി. മോടി എന്നിട്ട് അതിനകത്തുള്ള ബിസിനസ്സുകാരെ, കച്ചവടക്കാരനെ, മളവിക്കുന്നവനെ, കല്യാണം ആലോചനെ അടിച്ച് വെളിയിച്ചടിച്ചു. ഇവനോ ദാനിയേലിന്റെ 11, ദേവാലയം ഇടിച്ചു പൊളിക്കും. 10 പറയട്ടെ, യേശു ഞാൻ സൗമ്യതയുള്ളവനാണ്, താഴ്മയുള്ളവനാണ്. 10:29, ഇവനോ ഉഗ്രനായ ഒരു രാജാവേ, വിക്രമനായ ഒരു രാജാവേ. ദാനിയേലിന്റെ 23, അവരുടെ രാജ്യത്വത്തിന്റെ അന്ത്യകാലത്തെ അതിക്രമക്കാരുടെ അതിക്രമം നീങ്ങുമ്പോൾ ഉന്നത ഭാവവും ഉഗ്രഭാവവും ഉള്ള രാജ്യം, എല്ലാം എതിരെ. ഇതെങ്ങനെ നടക്കും? ഈ ക്യാരക്ടർ എങ്ങനെ ഒന്നിച്ചു വരും? അടുത്ത നിങ്ങളൊന്ന് ശ്രദ്ധിക്കണം. പ്രൈസ് ദ ലോർഡ്. മ്ലേച്ഛതയുടെ ചിറകിൽ ശൂന്യ, ആ ബാക്കി ഒന്ന് വായിക്കണം. ദാനിയേൽ 9:27, ഒന്ന് വായിച്ചേ.
അവൻ ഒരാഴ്ചവട്ടത്തേക്ക് പലരോടും നിയമത്തെ കഠിനമാക്കും. ആഴ്ചവട്ടത്തിന്റെ മധ്യേ അവൻ ഹനനയാകവും ഭോജനയാകവും നിർത്തലാക്കി കളയും.
അടുത്ത വാക്യം,
മ്ലേച്ഛതകളുടെ ചിറകിന്മേൽ ശൂന്യമാക്കുന്നവൻ വരും.
മ്ലേച്ഛതയുടെ ചിറകിൽ ശൂന്യമാക്കി എന്താണെന്ന് അറിയാമോ? വായിക്കാം, ഒരു വാക്യം കൂടെ വായിക്കണേ പ്ലീസ്. ദൈവദാസനെ, ദാനിയേൽ 7:25,
അവൻ അത്യുന്നതനായവന് വിരോധമായി വമ്പ് പറയുകയും അത്യുന്നതനായവന്റെ വിശുദ്ധന്മാരെ ഒടുക്കിക്കളയുകയും സമയങ്ങളെയും നിയമങ്ങളെയും മാറ്റുവാൻ ശ്രമിക്കുകയും ചെയ്യും.
സമയങ്ങളെയും നിയമങ്ങളെയും അവൻ മാറ്റാൻ ശ്രമിക്കും. സമയം മാറ്റാൻ കാര്യം, സൂര്യൻ ഉദിക്കത്തില്ല. സൂര്യന്റെ 3:1 പോയി, നേരമുള്ളത് 11 ആയാലേ നേരമുള്ളത് കയറത്തുള്ളൂ. ടൈമിങ് അവൻ മാറ്റും, നിയമം മാറ്റും. ദയവായിട്ട് ഞങ്ങൾ എല്ലാരും ശ്രദ്ധിക്കുന്നുണ്ടെന്ന് എനിക്കറി, എങ്കിലും ഞാൻ ഓർപ്പിക്കുന്നത്, ഈ മറ്റേ പുള്ളി ഉറക്കം തരരുത്. അതിനെ വീട്ടിലെ ചിന്തി അതൊന്നും പോകത്തില്ല, അവിടെ ഇരിക്കും. നിയമം മാറ്റും അവൻ. ഏത് നിയമം? ഈ ലോകത്തിൽ എല്ലാ കാലത്തും എല്ലാ രാജ്യങ്ങളിലും നിലവിലുള്ള ഒരൊറ്റ നിയമമുണ്ട്. ഒരു ഗവൺമെന്റും പാസ്സാക്കിയതല്ല, ഒരു മതനേതാവും പാസ്സാക്കിയതല്ല. മനുഷ്യൻ ദൈവത്തിന്റെ സാദൃശ്യത്തിലും രൂപത്തിലും സൃഷ്ടിക്കപ്പെട്ടതിനാൽ മനുഷ്യന്റെ മനസാക്ഷിക്കകത്തു നിന്നും വെളിയിലേക്ക് വന്ന് സാഹചര്യങ്ങളുടെയും ജീവിതത്തിന്റെ വളർച്ചയുടെയും വളം കിട്ടി രൂപം കൊണ്ട ഒരു നിയമം. അതനുസരിക്കുന്നവർ ലോകം മുഴുവൻ അനുസരിക്കുന്നു, അഥവാ അനുസരിച്ചു കൊണ്ടിരുന്നു. അതിപ്പ ചലിക്കാൻ തുടങ്ങി. ധനവാനും ദരിദ്രനും കറുത്തവരും വെളുത്തവരും തൊഴിലാളിയും മുതലാളിയും ഉദ്യോഗസ്ഥനും എല്ലാം ഈ നിയമം അക്ഷരം പ്രതിപാലിക്കുന്നു. ഗ്രാമത്തിൽ താമസിക്കുന്നവരും ഒരു പരിഷ്കാരവും ഇല്ലാതെ വനങ്ങളിൽ കിടക്കുന്നവരും ബാഹ്യലോകവുമായി ഒരു ബന്ധമില്ലാത്തവരും പട്ടണത്തിൽ താമസിക്കുന്നവരും ഈ നിയമം അനുസരിച്ചുകൊണ്ടിരുന്നു. തീർന്നില്ല. സമൂഹം വെറുക്കുന്ന കുറച്ച് ആളുകളുണ്ട്, വാടക ഗുണ്ടാകൾ, കൊലപാതകന്മാർ, പിടിച്ചുപറിക്കാർ, ബലാത്സംഗക്കാർ, തീവ്രവാദികൾ, സൊസൈറ്റി ഇവരെ ഭയത്തോടെയാണ് നോക്കുന്നത്. അവരും ഈ നിയമം അനുസരിച്ചുകൊണ്ടിരുന്നു, അഥവാ ഇരിക്കുന്നു. ഒരു ഗവൺമെന്റും പാസ്സാക്കിയിട്ടില്ല ഒരൊറ്റ നിയമം. എന്താണെന്ന് വേഗം പറയാം ഞാൻ. അകത്തുനിന്ന് വന്ന നിയമമാ, അതിന്റെ ഇംഗ്ലീഷാണ് ദ മോറൽ ലോ, മലയാളം ധാർമ്മിക നിയമം. എന്താ? പ്രായപൂർത്തിയായ ഒരു പിതാവിനെ, സ്വന്തം മകളെ എങ്ങനെ കാണാം? ഒരമ്മയ്ക്ക് തന്റെ മകനെ എങ്ങനെ കാണാം? വീട്ടിലെ മൂത്ത മകനെ, കോളേജിൽ പഠിക്കുന്ന മകനെ, ആ വീട്ടിൽ താമസിക്കുന്ന സ്വന്തം പെങ്ങളെ, ഹൈസ്കൂളിൽ പഠിക്കുന്നതിനെ എങ്ങനെ കാണാം? ഇതേതെങ്കിലും ഗവൺമെന്റ് പാസ്സാക്കിയതാണോ? ഏതെങ്കിലും മതം പാസ്സാക്കിയതാണോ? ഏത് കാലത്തും ലോക ആരംഭം മുതൽ ഇത് ലോകത്തിലെ മനുഷ്യൻ അനുവർത്തിച്ചു കൊണ്ടിരിക്കുന്നില്ലേ? അത് അകത്തുനിന്ന് വന്നതാ, തമ്പുരാന്റെ ശ്വാസത്തിൽ സൃഷ്ടിച്ചതിനാൽ. എന്നാൽ നിങ്ങൾ ശ്രദ്ധിച്ചോ, ലോകവ്യാപകമായി നിയമം മാറാൻ തുടങ്ങി. ഈ നിയമം മാറാൻ തുടങ്ങി, മ്ലേച്ഛത വർദ്ധിച്ചോ? എല്ലാ രാജ്യങ്ങളിലും ഇത് മാറാൻ തുടങ്ങിയോ? December 25 ക്രിസ്തുമസ്, പക്ഷെങ്കിൽ December 1 അതിന്റെ വിളംബരം തുടങ്ങും, വീടുകളിലൊക്കെ സ്റ്റാർ ആകും. അതിന്റെ അർത്ഥം 25 ക്രിസ്തുമസ്. പടിഞ്ഞാറൻ രാജ്യങ്ങളിൽ ഒക്ടോബറിൽ തുടങ്ങും വിളംബരം, ഡിക്ലറേഷൻ, ക്രിസ്തുമസ് ഇൻകമിങ്. നമ്മൾ 25 ലോകത്തിൽ ക്രൈസ്തവ ഗോളം ഇന്ത്യയിൽ ഇല്ലേ? എന്നാൽ 1 നമ്മുടെ കേരളത്തിലൂടെയൊക്കെ സ്റ്റാർ ഒക്കെ എന്താ? വിളംബരം. ഓണത്തിന് അത്തപ്പൂവിടും, 10 മുമ്പ് വീടിന് മുറ്റത്ത് പൂവിടും. അതിന്റെ അർത്ഥം 10 പക്ക ഓണം. ഇതുപോലെ എതിർ ക്രിസ്തു മ്ലേച്ഛതയുടെ ചിറകിൽ ശൂന്യമാക്കുന്നവൻ ഭരിക്കുമെന്നുള്ളതിന്റെ വിളംബരമാ ലോകം മുഴുവൻ. 5 ഇത് മാറാൻ തുടങ്ങി. പത്രവാർത്ത നിങ്ങൾ കാണുന്നില്ലേ? മ്ലേച്ഛത തുടങ്ങിയോ? സ്വന്തം മക്കളെ ലൈംഗികമായി പീഡിപ്പിക്കുന്ന പിതാക്കന്മാർ, വിദ്യാഭ്യാസമില്ലാഞ്ഞിട്ടാണോ? അല്ല, വചന നിവൃത്തി മ്ലേച്ഛതയുടെ ചിറകിൽ ശൂന്യമാക്കുന്നവൻ ഈ ലോകം ഭരിക്കും. അങ്ങനെ ഒരെണ്ണം ഭരിക്കണ എങ്ങനെ ഒരു മനുഷ്യന് സാധിക്കും? സാധ്യത ഞാൻ പറയാൻ പോവുക, സാധ്യത. പലരും പറയാ എതിർ ക്രിസ്തു, ആ ആളാ, ഈ ആളാ, ഈ നേതാവാ, നത്തിങ്. അതൊക്കെ വെറുതെ അബദ്ധമാ. നമ്മളൊന്ന് നിഷ്പക്ഷമായിട്ടൊന്ന് പഠിച്ചാൽ കാണാം. ഈ മ്ലേച്ഛത ചെയ്യിക്കണമെങ്കിൽ ഒരമ്മ പ്രസവിച്ച മകനെ കൊണ്ട് പറ്റത്തില്ല. കാരണം ഞാനും നിങ്ങളും ആരാ? ഞാൻ രാവിലെ പറഞ്ഞു, തമ്പുരാന്റെ പ്ലാൻ, പ്രായപൂർത്തിയായ ഒരു പുരുഷൻ, പ്രായപൂർത്തിയായ ഒരു സ്ത്രീയെ വിവാഹം കഴിച്ച് അതിൽ കുഞ്ഞുങ്ങൾ, എന്തിന് ദൈവം ആ നിയമം വെച്ചു? അതിന് കാരണമുണ്ട്. നിങ്ങളും ഞാനും ആരാ? ശാസ്ത്രത്തോട് ചോദിര്. എന്റെ നിങ്ങളുടെ നിറം, നമ്മുടെ കുഞ്ഞുങ്ങളുടെ നിറം, മൂക്ക്, കണ്ണ്, കവിള്, നടപ്പ്, സ്വഭാവം, ശബ്ദം, തലമുടി, മസില്, കപ്പാസിറ്റി എവിടുന്ന് കിട്ടി? എവിടുന്ന് കിട്ടി? ഇവിടെ വിദ്യാഭ്യാസമുള്ളവരാണല്ലോ എല്ലാരും, നിങ്ങൾക്ക് അറിയാം. ഞാനൊന്ന് ഓർപ്പിക്കുന്നുള്ളൂ, 50-50 ബിസ്ക്കറ്റ് അല്ല, പകുതി അപ്പച്ചൻ പകുതി അമ്മച്ചി. നോക്കിക്കണേ, ശാസ്ത്രം ഇത് കണ്ടുപിടിച്ചു. ശാസ്ത്രത്തിന്റെ പരിപാടി ഞാൻ രാവിലെ പറഞ്ഞല്ലോ, ദൈവം തന്നെ അനുഗ്രഹമാണ് സയൻസ്, മനുഷ്യന്റെ ബുദ്ധിയുടെ സന്തതിയാ. ദൈവം അനുഗ്രഹിച്ചുകൊണ്ടാണ് നമുക്ക് ഈ സൗകര്യങ്ങളെല്ലാം. പ്രൈസ് ദ ലോർഡ്. നോക്കിക്കേ, ഗോഡ്ലെസ് പോണ സ്വർഗത്തിൽ നിന്ന് ഇങ്ങോട്ട് തന്നതല്ല, അവന്റെ ബുദ്ധിയുടെ ശക്തിയായി. ബാറ്ററിയിട്ട് കേൾപ്പിക്കാം, വയറും വലിച്ചുകൊണ്ട് നടക്കണ്ട. എന്നാൽ സയൻസ് ദൈവത്തെ കൂടാതെ കളിച്ചാലുണ്ടല്ലോ, ആ കളി രാഷ്ട്രീയക്കാരുടെ ഭാഷ തീക്കളിയാ. 1953 അന്ത്യകാലത്ത് ഞാനം വർദ്ധിക്കും, ഡാനിയൽ 12 നല്ല നിവർത്തിച്ചു. 1953 ഒരു തിരിവ്, മനുഷ്യന്റെ ജീവൻ എന്നാന്ന് ശാസ്ത്രം കണ്ടുപിടിച്ചു. നമ്മുടെ ജീവന്റെ പുസ്തകം ഈ ശരീരത്തിന്റെ, സ്വർഗത്തിലല്ല, ഈ ജീവന്റെ 23 വോളിയമുള്ള ഒരു പുസ്തകം. ഇവിടെ ഇരിക്കുന്നവരുടെ പഴയ ക്രോമോസോം 23 ജോഡി. നമ്മുടെ ജീവൻ ഇങ്ങനെ തുടിക്കുക, അതിനകത്ത് ഒരു പെട്ടി, 4 AGTC അറിയാമല്ലോ. AGTC, അഡനൈൻ തൈമിൻ ഗുവനിൻ സൈറ്റോസിൻ. 1 ഗ്ലൂക്കോസ് ബേസ്, മറ്റത് ഫോസ്ഫേറ്റ് ബേസ്, 4 കൂടെ ഒന്നിച്ചു ചേർന്ന നൈട്രജൻ ബേസ്. ഈ പെട്ടിക്കകത്ത് ഒരു സൂത്രം ഇരിപ്പുണ്ട്, നമ്മുടെ ജീവൻ, നമ്മുടെ സ്വഭാവം. അതിന്റെ പേരാ ജീൻ. ആ വാക്കിൽ ഓരോ ഇന്ത്യക്കാരനും, പ്രത്യേകിച്ച് ഓരോ തെക്കേ ഇന്ത്യക്കാരനും ദൈവത്തെ സ്തുതിക്കുകയും ചെയ്യാം, അഭിമാനിക്കുകയും ചെയ്യാം. ഈ ക്യാരക്ടറിന്റെ വാക്ക് കണ്ടുപിടിച്ച് ആരാന്നറിയാമോ? ജീൻ. ഒരു ഡാനിഷ് ശാസ്ത്രജ്ഞനാ. എല്ലാ ഭാഷകളും പുള്ളി പരിശോധിച്ചതിന് പറ്റിയൊരു വാക്ക് കിട്ടുന്നില്ല ഇതൊന്ന് ഇടാൻ. 23 ജോഡി ക്രോമോസത്തിനകത്തെ പിരിയം കമണി പോലൊരു പെട്ടി, 4 AGTC അഡനൈൻ തൈമിൻ ഗുവനിൻ സൈറ്റോസിൻ. അതിനകത്തിരിക്കുന്ന ആ ഒരു സൂത്രം, അതിന് അദ്ദേഹം ജീൻ എന്ന് പേരിടാൻ കാരണം തെക്കേ ഇന്ത്യയിലെ പുരാതന ഭാഷയായ സംസ്കൃതത്തിനകത്തൊരു വാക്കുണ്ട് ജനി. കിടക്കേ വീട്ടിലെ ജനിമോളല്ല, ജനി. ആ ജനി ലോപിച്ചതാ ജീൻ.
ഒരു ഇന്ത്യൻ വാക്കാ ദൈവത്തെ സ്തുതിച്ചാട്ടെ. അതിനകത്തിരിക്കുന്ന പാരമ്പര്യം എന്റെ പിതാവിന്റെ എനിക്ക്, എന്റെ സ്വഭാവം എന്റെ മകനെ, ദൈവദാസന്റെ മകനെ, എനിക്ക് നിങ്ങൾക്കും കിട്ടിയത് അങ്ങനെയാ. ശാസ്ത്രം അത് കണ്ടുപിടിച്ച് അതൊക്കെ നല്ലതാ. പക്ഷെ ഇപ്പൊ ഉണ്ടല്ലോ മുറത്തിക്കേറി കൊത്താൻ തുടങ്ങിയ തമ്പുരാൻ പിടികല, ഡി എൻ എ മുറിക്കുന്ന പരിപാടി കണ്ടുപിടിച്ച് അതൊക്കെ നല്ലതാ, അതും ചെയ്തോട്ടെ. ഡി എൻ എ മുറിക്കുന്ന കത്രിക കണ്ടുപിടിച്ചു, തുണിവെട്ടുന്ന കത്രികയല്ല, റിസ്ട്രിക്ഷൻ എൻസൈം, ഒരു വൈറസാ, കേറ്റിവിട്ടാ മതി ഈ ഡി എൻ എ മുറിയും. കുത്തിക്കെട്ടുന്ന നൂലും കണ്ടുപിടിച്ചു, തുണിനൂലല്ല, ലിഗോസ്, ഒരു വൈറസാ, കേറ്റിവിട്ടാ മതി. അവർ ചെയ്യുന്ന പരിപാടി കേട്ടോണം. ലൈംഗികമല്ലാത്ത മാർഗത്തിൽ മനുഷ്യനെ സൃഷ്ടിക്കാം. എതിർ ക്രിസ്തു വരാനുള്ള സാധ്യതയാ ഞാൻ പറയുന്നത്. കാരണം ഇത്രയും കാര്യങ്ങൾ ഒന്നിച്ചു വരണമെങ്കിൽ ഒരു സ്ത്രീയുടെ പങ്കാളിത്തം കൊണ്ട് നടക്കത്തില്ല. നമ്മുടെ കുഞ്ഞുങ്ങളുടെ സ്വഭാവം പകുതി മമ്മി പകുതി പപ്പ, തമ്പുരാൻ വെച്ച അങ്ങനെ. എന്താ ഈ പുരുഷന്റെ സ്ത്രീയുടെ വ്യത്യാസം? വ്യത്യാസമുണ്ട്. ഏത് കാലത്തും സ്ത്രീകൾക്ക് സർവ്വസ്വാതന്ത്ര്യമൊക്കെ കിട്ടിയാലും ഉണ്ടല്ലോ. ദൈവദാസൻ കല്യാണം നടത്തുമ്പോ ഒരു വാക്ക് പറയും, പാർശ്വമ്മ പറയും, അത് എന്നും കറക്റ്റ് ആയിരിക്കും. സ്ത്രീജനം ആർക്കും അറിയാമല്ലേ, സ്ത്രീജനം നിങ്ങൾക്ക് ഇഷ്ടപ്പെടത്തില്ല, പക്ഷെ ഞാൻ തെളിയിക്കാം, ബലഹീന പാത്രവാ. ധൈര്യമാർക്ക തന്റെ മാർക്ക, സ്ലോലി കൊണ്ടുവരും, എട്ടരയ്ക്ക് നിർത്തിക്കോളാം. ധൈര്യമാർക്ക തന്റെ മാർക്ക. ഇവിടെ പട്ടണവാസികളാ, നിങ്ങളെ ഗ്രാമത്തിലാണ് മാവേ, വീട്ടിന് പറ്റുന്ന മാവേ മാങ്ങാവ് എടുത്തു കിടക്കുന്നു, അമ്മാമ പാടുപെട്ടൊരു കൊമ്പ് കൊണ്ടുവരും, എവിടുന്നേലും ഒരു കോലെടുത്തോണ്ടൊരു തോട്ടി, എന്നിട്ട് പാടുപെട്ട് കെട്ടി വലിക്കും കോലും മേളിലും അമ്മാമ താഴെ. അച്ചായനോ രണ്ടേറിയും പിന്നെ കൈകളയത്തില്ല, മുണ്ടുമടക്ക് കേറിപ്പറിക്കും. ധൈര്യം തന്റെ അടുത്ത്. എനിക്കുണ്ടായ ഒരു അനുഭവം പറയാം. കഴിഞ്ഞ വർഷം മല്ലപ്പള്ളിയിൽ ഇന്ത്യൻ പെന്തക്കോസ്ത് ദൈവസഭ ഡിസ്ട്രിക്ട് കൺവെൻഷൻ കഴിഞ്ഞ് വീട്ടിലോട്ട് പോവുക രാത്രി. ഞാൻ കൺവെൻഷൻ ഇറങ്ങിയ സാധാരണ വിളിക്കത്തില്ല, വീട്ടിലറിയാം എത്ര മണിക്കാ ചെല്ലുന്നത്, വിളിക്കേണ്ട കാര്യമില്ല. എന്റെ ഇളയ മോള് വന്നിട്ടുണ്ട് അവധിക്ക്, പകുതി വഴിയായി, ആകെപ്പാടെ 35 മിനിറ്റ് മതി അവിടെ ചെല്ലാൻ. ഒരു ഫോൺ കോൾ വീട്ടിൽ നിന്ന്, പപ്പ എപ്പം വരും? ഞാൻ മിനി മോളെ, ഞാൻ ഇപ്പം വരും. എന്നാ പപ്പ, നമ്മുടെ കൊച്ചടുക്കളയിൽ ഒരു പാമ്പ്. ആർക്കാ വിഷമം വരാത്തെ, അവിടെ സ്ത്രീകളെ ഉള്ളു, ഞാൻ ഇങ്ങനെ പോകുന്നില്ലേ. ഞാൻ പറഞ്ഞു, മോളെ ഇപ്പം ഞാൻ വന്നേക്കാം. വണ്ടി ഓടിക്കുന്ന റോയിയോട്, റോയി കത്തിച്ചു വിട്ടോ, വീട്ടിൽ പാമ്പ്. വണ്ടി സ്പീഡിൽ അങ്ങോട്ട് വിടുക, വീടിനോട് അടുക്കാറായി. ഒരു 5-6 മിനിറ്റ് ഉണ്ട് വീട്ടിൽ കയറാം. വീണ്ടും ഫോൺ, വീട്ടുകാരത്തിയ, പപ്പ എപ്പം വരും? ഞാൻ എത്തി, എന്നാ വിശേഷം? അതേ കൊച്ചടുക്കള ഇറങ്ങി നമ്മുടെ എ സിയുടെ കീഴിൽ ഇരിക്കുന്നു, എപ്രാളം വരുവോ? ഞാൻ വണ്ടി ചവിട്ടി വിടാൻ പറഞ്ഞു, ചവിട്ടി അങ്ങോട്ട് വിട്ട് ചെന്നു. വണ്ടിയിൽ നിന്ന് ചാടി ഇറങ്ങിയപ്പോ എന്റെ വൈഫിന്റെ കയ്യില് ഒരു കൈ ടോർച്ച്, ഒരു കൈ ചൂരപടി, മകടെ ഒരു കൈയിൽ ഒരു വിറക് കമ്പ്, മറ്റേ കയ്യിൽ എമർജൻസി ലാം. വൈഫിന്റെ എഴുത്തി 10-76 വയസ്സുള്ള ചെല്ലമ്മക്കൊച്ചമ്മ, ബൈപ്പാസും കഴിഞ്ഞ് റെസ്റ്റ് എടുക്കാൻ വീട്ടിൽ വന്നിരിക്കുക, പുള്ളിക്കാരത്തില് പൈപ്പ് കമ്പം, ഒരു പാമ്പിനെ പിടിക്കുക, 3 സ്ത്രീകളെ നിൽക്കുക. ഞാൻ വേഗം എന്റെ വൈഫിന്റെ അന്ന് ടോർച്ച് മേടിച്ച്, ചൂരുള മേടിച്ച്, ആ വേഷം പോലും മാറി ചെന്നപ്പോ എനിക്ക് സങ്കടം. പാമ്പെന്ന് പോലും പറയാനൊക്കത്തില്ല, ഏതാണ്ട് 8 ഇഞ്ച് കാണും. ചാപ്പാടടിച്ചിട്ട് ഒരാഴ്ചയായി, വല്ലവും കൊടുത്ത അനങ്ങും കിടക്കുന്ന ഏസിയുടെ കീഴിൽ. അടിച്ചില്ല, ഒന്ന് കുത്തിയതയുള്ള ആള് ചത്തു. ശ്രദ്ധിച്ചേ, ധൈര്യമാർക്ക തന്റെ മാർക്ക പുരുഷനാ. ഇനി മെഡിക്കൽ സയൻസിനോടൊന്ന് ചോദിച്ചേ, ബ്ലഡ് പരിശോധിക്കാൻ ചെല്ലുമ്പോ അവർ 3 ചോദ്യം ചോദിക്കുന്നില്ല, പേര്, വയസ്സ്, ആണോ പെണ്ണോ, എന്നെ കല്യാണം ആലോചിക്കാനാണോ? അല്ല, നമ്മുടെ ബ്ലഡില് ഇവിടെ മെഡിക്കൽ സ്റ്റാഫില്ലേ, നിങ്ങൾക്കറിയരുതോ HB സ്ത്രീകൾക്ക് 10-13 GL നോർമൽ. അതുകൊണ്ട് ഞങ്ങൾ നടന്നാ പറയും കട്ടിലെ നെടുന്നേക്കരുതെന്ന് പറയും, ഞങ്ങൾക്ക് 13-15 വേണം. BP ഹാർട്ട് വികസിക്കുന്ന ഡയസ്റ്റോളിക് സ്ത്രീകൾക്ക് 70-80 തമ്പുരാൻ പറഞ്ഞ നിനക്ക് നോർമലാ, പേടിക്കണ്ട, ഞങ്ങൾക്ക് അതും കൊണ്ട് നടന്ന കളി നടക്കത്തില്ല. 80-90 ഹാർട്ട് ചുരുങ്ങുന്ന സിസ്റ്റോളിക്ക് ലേഡീസിന് 110-120 മതി നോർമൽ, പേടിക്കണ്ട, അത് നോർമലാ. അത് BP ആണെന്ന് ഞാൻ ഗുളിക തിന്നരുത്. ഞങ്ങൾക്ക് പക്ഷെ അത് പോരാ, 130-140. എന്തിനിങ്ങനെ വെച്ചു? പുരുഷന് തന്റെ ഇടം, മിടുക്ക്, കഴിവ്, ധൈര്യം. സ്ത്രീക്കോ പുരുഷനില്ലാത്ത വേറെ ഗുണമുണ്ട്, അതാ മെയിൻ വിഷയം. ആർദ്രത, മനസ്സലിവ്, കരുണ, ദയ ആർക്ക? ഭിക്ഷക്കാരനറിയാം സൈക്കോളജി, അവൻ ബസ്സാ കയറിയ ഫ്രണ്ടിലോട്ടേ പോകത്തുള്ളൂ, പുറയിലോട്ട് കോട്ടയത്തൊക്കെ ഞാൻ കാണുന്നതാ. പുറകോട്ട് പോയാൽ അവന്റെ പെട്ടി കിടക്കുന്ന പിള്ളേരുണ്ടോ? ശ്രദ്ധിച്ചോ, ആർദ്രത മനസ്സ്, ദൈവത്തിന്റെ സൃഷ്ടിയായത്, ആർദ്രത മനസ്സലിവ്, കരുണ, ദയ ആർക്കാ? സ്ത്രീകൾക്കാ. വേണ്ട ഒരു പടി കൂടെ ഞാൻ പറയാം. ഒരു മരണം നടന്ന വീട്ടിൽ ചെന്ന് ഇരുന്ന് കരയും നമ്മുടെ ആരാ? എന്താ മകന് ദുഃഖമില്ലാഞ്ഞിട്ടല്ല, അവന് പിടിക്കാൻ ഗൾപ്പുണ്ട്, പിടിച്ചിരിക്കാൻ ഗട്സ് ഉണ്ട്. അമ്മ മരിച്ചെന്ന് കേട്ട് അമേരിക്കയിൽ നിന്ന് ഇറങ്ങാൻ തുടങ്ങും. പിന്നെ എയർ കോഷത്ത് കൊടുത്തോണം, ടിഷ്യൂ പേപ്പർ തരുതരെ, പ്രൈസ് ദ ലോർഡ്. ഇതേ സമയത്ത് പുരുഷന് ദുഃഖമില്ല എന്നിട്ടില്ല, അവന് പിടിച്ചു നിൽക്കാം. ദൈവം അങ്ങനെയാണ് നമ്മളെ സൃഷ്ടിച്ചിരിക്കുന്നത്. പുരുഷന്റെ തന്റെ ഇടം, സ്ത്രീയുടെ ആർദ്രത, മനസ്സലിവ്, കരുണ, ദയ, ആ പങ്കാളിത്തമുള്ള ഒരുത്തനെ എതിർക്രിസ്തു ആകാനൊക്കത്തില്ല. അതായത് ഒരു മനുഷ്യ ശരീരത്തിൽ സാത്താൻ കയറി പ്രവർത്തിക്കും. അപ്പോൾ നമുക്ക് സയൻസിലേക്ക് വരാം. ശാസ്ത്രം പറയുന്നു, ഞങ്ങൾ ഇന്ന് ലോകത്തിൽ ഒരു പ്രശ്നമുണ്ട്, അതിന് പരിഹാരം അവർ പറയുന്നത്. അവരുടെ ഏയും നല്ലതാ. ലോകത്തിൽ ഒരു പ്രശ്നം, ഒരു വ്യക്തി പഠിച്ച മെടുക്കനായി ഒപ്റ്റിമത്തിൽ വരുമ്പോ 40 വയസ്സാ. ആരായാലും ഡോക്ടർ, എഞ്ചിനീയർ, പ്രൊഫസർ, ടീച്ചേഴ്സ്, വീട്ടമ്മ, ആരായാലും അതിന്റെ ഒപ്റ്റിമത്തിൽ വരണ 40 വയസ്സാ. അതിന് എത്രയാ കോടി രൂപ ചെലവാക്കിയ കയറി വരുന്ന ആ പരുവത്തിൽ. അന്നേരം ശരീരത്തിൽ ഈ കാലത്ത് എന്തെല്ലാം രോഗം വരും, തീർന്നില്ലേ സംഗതി. അവര് ഞങ്ങള് തരാ രോഗം വരാത്തത്, ബി പി വരാത്തത് ഞങ്ങള് തരാം, ഷുഗർ ഇല്ലാത്ത ശരീരം ഞങ്ങൾ സൃഷ്ടിക്കാം. പഴയ കാലത്ത് നമുക്കറിയാം ഇന്ത്യയിലെ കളി, ഒരു പശുവിനെ 2 പ്രാവശ്യം കറന്ന 1 ലിറ്റർ പാല, എങ്ങനെയെല്ലാം ഞെക്കി പിടിച്ച് കറന്നാലും 1 കുപ്പി പാല്, 1.5 കുപ്പി പാല്, പിന്നെ അമ്മാമ്മ മിടുക്കിയാണേൽ അത് 2 ആക്കാവുന്നേ ഉള്ളൂ. അതിന് ന്യായം പറയാം, കർത്താവ് വെള്ളം വീഞ്ഞാക്കി, ഞാൻ വെള്ളം പാലാക്കി. ശരിയല്ലേ? ഇന്ന് അതിന്റെ ആവശ്യമില്ല. 15 ലിറ്റർ, 20 ലിറ്റർ, 60 ലിറ്റർ വരെ കറക്കുന്ന പശു ഓസ്ട്രേലിയയിലുണ്ട്. ഇതുപോലെ ശാസ്ത്രം പറയുന്നു, ഞങ്ങൾ തരാം മിടുക്കനെ, തരട്ടെ. അതിന്റെ ടെക്നോളജി ദൈവത്തിന്റെ വഴി വിട്ടുപോയി. ലൈംഗികമല്ലാത്ത മാർഗത്തിൽ ഞങ്ങൾ മനുഷ്യനെ സൃഷ്ടിക്കാം. അതിന്റെ പേരാണ് സോമാറ്റിക് സെൽ ന്യൂക്ലിയർ ട്രാൻസ്ഫർ. സംഭവം നിങ്ങൾ കേട്ടോണം, അപ്പൊ മനസ്സിലാവും. ഇങ്ങനെ ഒരുത്തം വന്നാ മറ്റേ പുള്ളിയുടെ ആത്മാവിനെ കയറാം. ഒരു പുരുഷന്റെ ഒരു കോശം എടുക്കുക, ഒറ്റ കോശം, 100 കോടി കോശമാ ഒരു മനുഷ്യ ശരീരം. അതിൽ ഒരു കോശം, ഒരെണ്ണം, പുരികത്തിന്റെ ഒരു കഷണം മതി, അത് കീറാം. പുരുഷന്റെ കോശം എടുത്ത് ലൈംഗികമല്ലാത്ത മാർഗത്തിലെ പരിപാടി കേട്ടോണം, അത് കീറിയാൽ കിട്ടുന്ന എൻഡോപ്ലാസ്മിക് റെക്ടിക്കുലം, മുട്ട പൊട്ടിച്ച വെള്ളയും ഉണ്ണിയും കിട്ടുന്ന പോലെ എൻഡോപ്ലാസ്മിക് റെക്ടിക്കുലം പുരുഷന്റെ കോശം കീറിയാൽ അതിന് 2 ഭാഗം വരുത് കണ്ടുപിടിച്ചു, ഒന്ന് റഫ്, ഒന്ന് സ്മൂത്ത്. അവിടെയാണ് ഏറ്റവും ഗൗരവം. എന്റെ ഒരു കോശം എടുത്ത് കീറിയാൽ എന്റെ സ്മൂത്തിനകത്ത എന്റെ ക്യാരക്ടർ, എന്റെ റഫിനകത്തൊന്നുമില്ല, അത് ന്യൂട്രൽ. അതിനകത്ത് ഏതും ചേർക്കാം. ഏറ്റവും വലിയ കോമ്പറ്റീഷൻ ബിസിനസ്സുകാരോ രാഷ്ട്രീയക്കാരോ ഒന്നുമല്ല. ഏറ്റവും വലിയ കോമ്പറ്റീഷൻ ഒരു തത്വമില്ലാതെ നടത്തുന്ന ഈ ശാസ്ത്രജ്ഞന്മാരെ, ഒരുത്തൻ ബോംബ്, ഉടനെ ഒരുത്തൻ ആറ്റം ബോംബ്, ഉടനെ ഒരുത്തൻ കെമിക്കൽ ബോംബ്, അറിയാമല്ലോ നമുക്ക് ഇങ്ങനെ അങ്ങ് പോവുക. അപ്പൊ ഇവര് തമ്മിൽ ഇപ്പം ഭയങ്കര കോമ്പറ്റീഷൻ. അവര് തന്നെ പറയുന്നു, ഏതെങ്കിലും ഒരുത്തൊരു ദുർബുദ്ധി തോന്നിയിട്ട് അവര് തന്നെ ഭയപ്പെടുക, വില്ലാതന്റെ ഒരു കോശം എടുത്ത് കയറ്റി വിട്ടാലോ. അവര് ചോദിക്കുക, ചെയ്യുമെന്നല്ല ചെയ്താലോ. അതിനേക്കാപ്പം വേറൊരു ചിന്ത വന്നിരിക്കുന്നു, ലോകത്തെ മുഴുവൻ അടക്കി ഭരിക്കാൻ ഒരു പരിപാടി ഉണ്ട്, എല്ലാവനും ഒതുങ്ങിക്കോളും, ഹിറ്ററുടെ ഒരു തലമുടിയുടെ കഷണം കിട്ടിയാ മതി. 120 വർഷമാ തലമുടിയുടെ ആയുസ്. അദ്ദേഹത്തിന്റെ ചവക്കോട്ടയൊക്കെ കിടപ്പുണ്ട്, ആത്മഹത്യ ചെയ്തെങ്കിലും ഒരു കഷണം കിട്ടി കയറ്റി വിട്ടാ മതി. അപ്പോളെങ്ങനെ ഇരിക്കും? ശ്രദ്ധിച്ചോ, സോമാറ്റിക് സെൽ ന്യൂക്ലിയർ ട്രാൻസ്ഫർ. ഒരു പുരുഷന്റെ കോശമെടുത്ത് കീറി അതിനകത്തെ റഫിലോട്ട് ഏതും ചേർത്ത് അടുത്തത് കേട്ടോണം, ഒരു സ്ത്രീയുടെ ഓവമെടുത്ത് ന്യൂക്ലസ് എടുത്തു മാറ്റും. അവളുടെ സ്വഭാവം കിടക്കുന്നത് ന്യൂക്ലസിലാ, അതെടുത്തു മാറ്റിയ ഒന്നുമില്ല ന്യൂട്രൽ. അതിലോട്ട് ഇത് ചേർത്തിട്ട് ആർട്ടിഫിഷ്യൽ കമ്പ്യൂട്ടർ യൂട്രസ്, ആർട്ടിഫിഷ്യൽ അമനിയാറ്റിക് ഫ്ലൂയിഡ് ഇട്ട് ഇലക്ട്രിക് പ്രഷറിൽ വളർത്തിയെടുക്കും. ഇങ്ങനൊരുത്തം വന്നാൽ ആരോടേലും സ്നേഹമുണ്ടോ? ഇത് എതിർക്രിസ്തു ആണെന്നല്ല ഞാൻ പറയുന്നത്, സാധ്യത പറയുക. ഇങ്ങനെ ഒരുത്തം വന്നാൽ സാത്താൻ നോക്കിയിരിക്കുക, എനിക്ക് പറ്റിയത് എവിടെ ഉണ്ടെന്ന്. അപ്പൊ തിരുവേനത്തിലേക്ക് വരാം. അനൌദ്യോഗികമായി സ്ഥിരീകരിക്കാത്ത റിപ്പോർട്ട് കേൾക്കണോ? ഒരു നല്ല ബോഡിയുടെ ഒരു കോശം വേണോ അവർക്ക്? അതിനവരെ എല്ലാ ജാതികളിലെ മിടുക്കന്മാരെ ടെസ്റ്റ് ചെയ്തു. ദൈവത്തിന്റെ കൃപ, 1 റൗണ്ടിൽ മലയാളി ഔട്ട്, 2 റൗണ്ടിൽ അമേരിക്ക ഔട്ട്, 3 റൗണ്ട് ബ്രിട്ടീഷ് ഔട്ട്, എല്ലാം പോയി. ഒടുവിൽ അനൌദ്യോഗികമായി കേൾക്കണോ, അവർക്ക് കുട്ടികളുടെ ഭാഷയിൽ അടിപൊളി ഒന്നിനെ കിട്ടിയിട്ടുണ്ട്. മെടുക്കൻ, ശൂരൻ, വീരൻ, രക്തം കണ്ട ഭയപ്പെടാത്തവൻ, പുറകോട്ടോടാത്തവൻ, കാര്യം തീരുമാനിക്കാൻ മെടുക്കൻ. ആരാന്നറിയാമോ? യഹൂദൻ. വർഷങ്ങൾക്ക് മുമ്പ് യാക്കോബ് പ്രവചിച്ചൊന്ന് വായിക്കണം, മക്കളുടെ ഭാവി, മക്കൾ ആരാകും. ഈജിപ്തിൽ വെച്ച് പ്രവചിച്ചു. ഉൽപ്പത്തി പുസ്തകം 49:10 പ്രവർത്തിച്ചു, പ്രവചിച്ച് നിറവേറി. വായിച്ചേ 49:10.
അവകാശമുള്ളവൻ വരുവോളം,
യെസ്,
ചെങ്കോൽ യഹൂദയിൽ നിന്നും, രാജദണ്ഡ് അവന്റെ കാലുകളുടെ ഇടയിൽ നിന്ന് നീങ്ങിപ്പോകയില്ല.
യാക്കോബ് പ്രവചിച്ചു, യഹൂദേ നിന്റെ വംശത്തിൽ രാജാവുണ്ടാകും, അതല്ലേ യഹൂദ ഗോത്രത്തിലെ സിംഹം നമ്മുടെ കർത്താവായ യേശു. അതേ പ്രവചനീ ആത്മാവിൽ പതിനേഴാം വാക്യം വായിക്കാം. പതിനേഴാം വാക്യം,
ദാൻ വഴിയിലൊരു പാമ്പും,
ദാൻ വഴിയിലൊരു പാമ്പും
പാതയിൽ ഒരു സർപ്പവുമാണ്.
ദാനേ നിന്റെ മാർഗത്തിൽ നിന്നും പാമ്പ് വരും. അപ്പോൾ ഒരു യഹൂദനായിരിക്കണം, ഒരു ദാൻ ഗോത്രക്കാരനായിരിക്കണം. ദാനിയൽ പതിനൊന്നിൽ പറയുന്നു, സിറിയൻ കണക്ഷൻ വേണം. അപ്പൊ ഇത് ഒത്തുവരുന്നത് കണ്ടോ? അനൌദ്യോഗികമായി, ഔദ്യോഗികമല്ല, അനൌദ്യോഗികമായി പറയുന്നു, ഇന്ന് ലോകത്ത് ജീവിക്കുന്നവൻ ഏറ്റവും മിടുക്കൻ യഹൂദനാ. അവന്റെ ഒരു ജീൻ കിട്ടിയാ മതി, അവന്റെ ഒരു കോശം കിട്ടിയാ മതി എങ്കിൽ രണ്ടെണ്ണത്തിനെ സൃഷ്ടിച്ചതായി ഡോക്ടർ സേവേറിയൻ ആന്തണി സമ്മതിക്കുന്നു. അദ്ദേഹം തന്നെ പറഞ്ഞു, എന്റെ സൃഷ്ടിയിൽ സ്ത്രീയുടെ യാതൊരു ക്യാരക്ടറും ഇല്ല. അങ്ങനെ സൃഷ്ടിച്ചു വരുന്ന ഒന്നിനകത്തോട് കയറരുതോ? മ്ലേച്ഛതയുടെ ചിറകിൽ ശൂന്യമാക്കുന്നവൻ, അധർമ്മമൂർത്തി. ഒരമ്മ പ്രസവിക്കുന്നവന് നടക്കത്തില്ല, അമ്മയുടെ മാതൃത്വമുള്ളവന് നടക്കത്തില്ല. വചന നിവൃത്തി. ഇത് സംഭവിക്കുമ്പോൾ നിങ്ങളുടെ വീണ്ടെടുപ്പ് അടുത്തു. ഡാനിയേൽ 8:23 നിവർത്തിച്ചു കൊണ്ടിരിക്കുന്നു അവരുടെ രാജ്യത്വത്തിന്റെ അന്ത്യകാലത്തെ. അത് പറഞ്ഞ ഞാൻ ഇന്ന് അവസാനിപ്പിക്കാം, ബാക്കി നാളെ തുടരാം. ഒന്ന് വായിച്ചേ ഡാനിയേൽ 8:23.
എന്നാൽ അവരുടെ രാജ്യത്തിന്റെ അന്ത്യകാലത്ത് അതിക്രമക്കാരുടെ അതിക്രമം തികയുമ്പോൾ ഉഗ്രഭാവവും ഉപായ ബുദ്ധിയുമുള്ള ഒരു രാജാവ് എഴുന്നേൽക്കും.
അടുത്ത വാക്യം,
അവന്റെ അധികാരം വലുതായിരിക്കും, സ്വന്തം ശക്തിയാൽ അല്ലതാനും അവൻ അതിശയമാം വണ്ണം നാശം പ്രവർത്തിക്കുകയും കൃതാർത്ഥനായി അത് അനുഷ്ഠിക്കുകയും.
അടുത്ത വാക്യം,
പലരെയും വിശുദ്ധ ജനത്തെയും നശിപ്പിക്കുകയും ചെയ്യും.
അടുത്ത വാക്യം,
അവൻ നയബുദ്ധിയാൽ തന്റെ ഉപായം സാധിപ്പിക്കുകയും.
ബി സി 2600 എഴുതിയ പ്രവചനം 2009 പതുക്കെ നിവർത്തിക്കാൻ തുടങ്ങി. ഈ മാസങ്ങളിലൊക്കെ ആയപ്പോ അതിന്റെ ക്ലൈമാക്സിലെത്തി. ഒരു പുതിയ സിസ്റ്റം പതുക്കെ സ്ലോലി കൊണ്ടുവരുന്നുണ്ട്. ഈ ലോകത്തിൽ മൂന്ന് പ്രശ്നങ്ങളുണ്ട്, ആർക്കും പരിഹരിക്കാൻ മേലാത്തത്. അതിന് പരിഹാരമാ ലോകത്തിന്റെ മൂന്ന് പ്രശ്നം. ഒന്ന്, ഒരു രാജ്യത്തിന് ഒരു രാജ്യത്തെയും വലിയ പേടിയില്ലെന്ന്. കാരണം മിക്കവാറും മിടുക്കന്മാരുടെ കയ്യിൽ എല്ലാ ആറ്റമുണ്ട്, അല്ലെ അവരുടെ സുഹൃത്തുക്കളുടെയിലുണ്ട്. അതുകൊണ്ട് ആർക്കും ആരെയും വലിയ പേടിയൊന്നുമില്ല. രണ്ട്, തീവ്രവാദികൾ ലോകം മുഴുവൻ നിരക്കുന്നു, പിടിച്ചു നിർത്താൻ സാധിക്കുന്നില്ല. മൂന്ന്, സമ്പദ്ഘടന തകരുന്ന എക്കണോമി കണ്ടമാനം താഴെ പോകുന്നു. ഇതിന് പരിഹാരമായി ലോകത്തിലെ ചില ബുദ്ധിജീവികളും പ്രശസ്തമായ രണ്ടു മൂന്ന് ബാങ്കുകളും യൂറോപ്യൻ എക്കണോമിക് കമ്മ്യൂണിറ്റി എന്ന് പറയുന്ന ECM എല്ലാം കൂടെ ചേർന്ന് രൂപം കൊടുത്തൊരു പരിപാടി തുടങ്ങി 2009 ആരംഭിച്ചു. അതിന്റെ പേര് ദ ന്യൂ വേൾഡ് ഓർഡർ. അതെന്താണെന്ന് കേൾക്കുമ്പോൾ നമുക്ക് മനസ്സിലായത് എന്നതാണ്, അവരൊരു പുതിയ സിസ്റ്റം ട്രൈ ചെയ്യാവുന്ന പറയുന്നത്. അതായത് എല്ലാ രാജ്യങ്ങൾക്കും അവരവരുടെ പരമാധികാരം, പ്രധാനമന്ത്രിമാരും പ്രസിഡന്റുമാരും സേനാനായകന്മാരും എല്ലാം ഒരു കുഴപ്പമില്ല, അവർക്ക് അവരവരുടെ രാജ്യത്തിന് പരമാധികാരം. അടുത്ത വാക്ക് കേട്ടോണം, അപ്പോൾ തന്നെ എല്ലാവർക്കും സ്വീകാര്യനും നയമുള്ളവനും ബുദ്ധിമാനും രാജ്യങ്ങളെ തമ്മിൽ പറഞ്ഞ് സമന്വയിപ്പിക്കാൻ മിടുക്കനും തീരുമാനമെടുക്കാൻ കഴിവുള്ളവനുമായ ഒരു വ്യക്തിയെ കണ്ടുപിടിക്കാം. ആ വ്യക്തി ലോകത്തിന്റെ പൊതു ചെയർമാൻ ആകട്ടെ. എവിടെ ചെന്ന് നിൽക്കുന്നു ഈ ചിന്ത? 2009 ചില മനുഷ്യരിൽ വന്നു കഴിഞ്ഞു, അത് പതുക്കെ പരക്കാൻ തുടങ്ങി. എന്റെ കാരണം നോക്കിക്കേ, അവരുടെ രാജ്യത്വത്തിന്റെ അന്ത്യകാലത്തെ അതിക്രമക്കാരുടെ അതിക്രമം തികയുമ്പോൾ ഒരു രാജാവ് എഴുന്നേൽക്കും. അടുത്തത് ശ്രദ്ധിച്ചേ, ആ പ്രവചനം നിവർത്തിക്കുക. അവരുടെ രാജ്യത്വത്തിന്റെ അന്ത്യകാലത്തെ അതിക്രമക്കാരുടെ അതിക്രമം തികയുമ്പോൾ ഇവൻ വരും. ഇത് രണ്ട് നിവർത്തിച്ചില്ലേ? അതിക്രമക്കാരുടെ അതിക്രമം തികയുമ്പോൾ ഇനി എന്നാ അതിക്രമ മനുഷ്യന്റെ നിവർത്തിക്കാനുള്ളത്? പേപ്പർ നിങ്ങൾ വായിക്ക, വായിക്കും ഏതെല്ലാം ഹീനപ്രവൃത്തി ചെയ്യുന്നു. മനുഷ്യന്റെ ഹീനപ്രവൃത്തിക്ക് പറയേണ്ട കാര്യമൊന്നുമില്ലല്ലോ, അത് നമ്മൾ പറയേണ്ട കാര്യം അറിയാം. ലോത്തിന്റെ പാപം തുടങ്ങി കഴിഞ്ഞ ആഴ്ച തിരുവനന്തപുരത്ത് വട്ടിയൂർക്കാവിന് ഇവിടെ കാട്ടാക്കടയിലൊരുത്തിനെ 15 വർഷത്തേക്ക് ശിക്ഷിച്ചു. ലോത്തിന്റെ പാപം, സെയിം പാപം. ഒരപ്പനെ 15 വർഷം കടലടവിന് ശിക്ഷിച്ചിട്ടിരിക്കുക കഴിഞ്ഞ ആഴ്ചയിൽ. ഇനി എന്തോ അതിക്രമക്കാരുടെ അതിക്രമം. സ്വന്തം മകൾക്ക് രണ്ട് കുഞ്ഞുങ്ങൾക്ക് ജന്മം കൊടുത്തവൻ. ഇത് ലോകത്തിൽ പലയിടത്തും നടക്കുന്നില്ലേ? വചനം കണ്ടോ? അതിക്രമക്കാരുടെ അതിക്രമം. കുത്തുകൊലയൊന്നുമല്ല, ഇതിനപ്പുറം അതിക്രമം എന്നതാ? ഹീനം. അയ്യോ, സ്വന്തം ഭാര്യയെ കർണാടകയെ കൊണ്ടുവന്ന് പലർക്കും കാഴ്ച വെച്ച ഒരു ഭർത്താവിനെ പിടിച്ചകത്തിട്ടിട്ട് ഇന്നോ നാളെയോ തെളിവെടുക്കാൻ പോലീസ് അവിടുന്ന് ഇവിടെ വരും. അതിക്രമക്കാരുടെ അതിക്രമം. സ്വന്തം പിതാവിന്റെ കൂടെ പെമ്മക്കളെ പറഞ്ഞയക്കാൻ മേലാത്ത കാലം. ആത്മീയനെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. അതിക്രമക്കാരുടെ അതിക്രമം തികഞ്ഞോ? അടുത്തത് അവരുടെ രാജ്യത്വത്തിന്റെ അന്ത്യകാലം. നോക്കിക്കേ, 1932 തുടങ്ങി പരിപാടി നിവർത്തിക്കാൻ, 2011 ഏപ്രിൽ ആയപ്പോൾ അതിന്റെ ക്ലൈമാക്സ്, അവരുടെ രാജ്യത്തിന്റെ അന്ത്യകാലം. 1932 ലോകത്തെ കിടുകിടാ വിറപ്പിച്ചു. പേര് കേട്ട കുട്ടികൾ കരയും. അഡോൾഫ് ഹിറ്റ്ലർ നാസി സാമ്രാജ്യം തകർന്ന് തരിപ്പണമായില്ലേ? കാരണം പുറകെ പറയുക. അടുത്തത്, എനിക്കല്ല ചെറുപ്പത്തിൽ എന്നെയൊക്കെ പഠിപ്പിച്ചത് ടീച്ചേഴ്സ്. നമ്മൾ ആരാന്നറിയാമോ? സൂര്യൻ അസ്തമിക്കാത്ത സാമ്രാജ്യത്തിന്റെ അംഗങ്ങളാ. ഞാൻ പഠിക്കുമ്പോ ഇന്ത്യ ഭരിക്കുന്ന ബ്രിട്ടീഷുകാരാ. അതിനിട്ട പേരാ സൂര്യൻ അസ്തമിക്കാത്ത സാമ്രാജ്യം. കാരണം ലോകത്തിൽ എവിടെയെങ്കിലും പകലുള്ളത് അവർക്കൊരു രാജ്യമുണ്ട്, അതാ സൂര്യൻ അസ്തമിക്കാത്ത സാമ്രാജ്യം. ഇപ്പോഴത്തെ തലമുറയ്ക്ക് അറിയാൻ മേല അന്നത്. ഇന്നോ സൂര്യൻ അസ്തമിക്കാത്ത രാമജാ UK തീർന്നു, താഴെ വന്നില്ലേ? രാജാവ് രാജ്യമൊക്കെ അവിടെ ഇരിപ്പുണ്ട് കടലാസിനകത്ത്. താഴെ വന്നോ? അവരുടെ രാജ്യത്തിന്റെ അന്ത്യകാലം അടുത്തോ നോക്കിക്കേ. ജനസംഖ്യയിൽ മുമ്പിൽ നിന്ന് ചൈനയിലെ മാവോ സെതങ് താഴെ വന്നു. അതിനേക്കാൾ ഗൗരവമാ, ഒരു രാജ്യവും വിശ്വസിച്ചില്ല. യുണൈറ്റഡ് സോവിയറ്റ് സോഷ്യലിസ്റ്റ് റിപ്പബ്ലിക് 1989 നിന്ന നിപ്പിൽ ആരും തകർത്തതല്ല, വെളിയിൽ നിന്ന് യുദ്ധം ചെയ്തതല്ല, 12 കഷണം അവരുടെ രാജ്യത്വത്തിന്റെ അന്ത്യകാലത്ത്. ഇതാ ഇപ്പോൾ ഇതാ ഒടുവിൽ സംഭവിച്ചത് നിങ്ങൾ കണ്ടില്ലേ? 10-35 വർഷത്തെ ഭരണത്തിന് ശേഷം മുബാറക്ക് താഴെ വന്നു, സാമ്രാജ്യം പോയില്ല, അദ്ദേഹം ജയിലിൽ. ഏകാധിപതിയാ, സത്യം ശരിയാ, പക്ഷെ ആരാ അദ്ദേഹം? വെറുതെ ഏകാധിപതിയല്ല, ആ രാജ്യത്തെ ഉയർത്തിയ ഒരു നല്ല ഭരണാധികാരി. രാജ്യങ്ങൾ തമ്മിലുള്ള പ്രശ്നങ്ങൾ പരിഹരിക്കാൻ ഇടയിൽ നിഷ്പക്ഷമായി നിന്ന് മധ്യസ്ഥ ചെയ്തൊരു നല്ല ഭരണകർത്താവാ. ഇന്ത്യയുടെ പുരസ്കരം മേപിച്ച ആളാ നെഹ്റു പുരസ്കരം. ചെറിയ ഭരണാധികാരി അല്ല. ചരിത്രത്തിൽ ആദ്യമായി ഒരു കറുത്തവർഗക്കാരൻ അമേരിക്കൻ പ്രസിഡന്റ് ആയപ്പോൾ അറേബ്യൻ ലോകത്തിനുണ്ടായ അറബി ലോകത്തിനുണ്ടാകുന്ന ആകാംക്ഷ അകറ്റാൻ അമേരിക്കൻ പ്രസിഡന്റിനെ ഈജിപ്തിലെ മണ്ണിൽ കൊണ്ടുവന്ന് അറബി ലോകത്തോട് യുദ്ധത്തിന് ഞാനുള്ളത് പറയാൻ വേദിയൊരുക്കിയ ആള് താഴെ വന്നോ? മാമ്പഴം പൊഴിയുന്ന പോലെ രാജ്യങ്ങൾ താഴെ വരുന്ന നിങ്ങൾ കണ്ടോ? അവരുടെ രാജ്യത്വത്തിന്റെ അന്ത്യകാലത്തെ യമൻ, സിറിയ, ഗദ്ദാഫി ലിബിയ, നല്ല നിയമമുള്ള സൗദി തുടങ്ങിയില്ലേ അനക്കം? കുവൈറ്റിൽ സംഘം ചേരുന്ന നിരോധിച്ചത് കണ്ടോ? ബഹ്റിൽ അടിയന്തരാവസ്ഥ, മസ്കറ്റ് പ്രശ്നം, ഇവിടെയെല്ലാം ഇന്ത്യക്കൊന്നും ഇത് ബാധകമല്ല. നമ്മുടെ ഡെമോക്രാറ്റിക് കൺട്രിയാ, ഇവിടെ പാർട്ടിയാ ഭരിക്കുന്നത്, ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടിയാ. എന്നാൽ ഈ പറഞ്ഞ പശ്ചിമേഷ്യയിലും കിഴക്കൻ യൂറോപ്പിലും ഭരിക്കുന്ന ഒരു വ്യക്തിയാ. അവരുടെ രാജ്യത്വത്തിന്റെ അന്ത്യകാലത്ത് എന്താ ഈ ഒരു വ്യക്തി ഭരിച്ചാൽ മറ്റേ പുള്ളിയെ കയറ്റത്തില്ല. അവൻ ഈ ലോക ഭരണാധികാരി ആകണമെങ്കിൽ ഒറ്റയ്ക്ക് ഭരിക്കുന്ന ശക്തന്മാർ താഴെ പോകും. ആ വചനം നിങ്ങളുടെ മുമ്പിൽ നിവർത്തിച്ചില്ലേ? അവരുടെ രാജ്യത്വത്തിന്റെ അന്ത്യകാലത്ത് അതിക്രമക്കാരുടെ അതിക്രമം തികയുമ്പോൾ ഈ ഭരണകൂടങ്ങൾ താഴെ പോകുന്നത് അവരുടെ കുറവെന്ന് പറഞ്ഞാലും വചന നിവൃത്തിയ ഇതെല്ലാം പോയി കഴിയുമ്പോൾ ജനാധിപത്യ രാജ്യം പൂർണ്ണമായിട്ടാകുമ്പോൾ അവൻ കയറി വരും. വചന നിവർത്തിക്കുക, പ്രവചനമായത് സ്പീഡ് കൂടി. 2-3 മാസം കൊണ്ട് ഈ സംഭവം നിങ്ങൾ കാണുന്നു. ആര് സ്വപ്നത്തിൽ പോലും വിചാരിച്ചോ ഈ സംഭവം? സിറിയ, അൾജീരിയ, ലെബനോൻ എല്ലാം താഴെ വരുന്നു. സൗദി അറേബ്യ നല്ല നിയമമുള്ളത്. കേരളത്തിലാണ് ഇന്ന് വൈകിട്ട് മോട്ടിച്ച് പോലീസ് അറസ്റ്റ് ചെയ്ത, നാളെ രാവിലെ അവൻ ചായ കുടിക്കാൻ കടയിൽ വരും. സൗദിയിലാണ് ആ മോട്ടിച്ച് അകത്ത് കയറിയാ വരുമ്പോ മോട്ടിച്ച കൈയുടെ പത്തി കാണുകയില്ല. അവിടെ തുടങ്ങി ബഹളം എല്ലാ രാജ്യങ്ങളിലും. പഠിച്ച കാണാം അവരുടെ രാജ്യത്തിന് അന്ത്യകാലം. കാരണം ഈ സിംഗിൾ ഭരണമുള്ളപ്പം ഇവൻ ഇങ്ങനെ മത്തി വരാൻ അവർ സമ്മതിക്കത്തില്ല. തമ്പുരാന്റെ സമയമായി, തന്റെ സഭയെടുക്കാറായി. എടുത്തു കഴിഞ്ഞാൽ ദൈവത്തിന്റെ ടൈം ട്രാക്ക് ഈ ട്രെയിൻ സ്ലോ ആകുന്നല്ല, പിടിച്ചിടുകയില്ല. കറക്റ്റ് സമയത്ത് വരും. ഈ തലമുറയിൽ ഞാൻ രാവിലെ പറഞ്ഞല്ലോ, പെട്ടി വേണ്ടാത്തവരെല്ലാം കൈപൊക്കിക്കേ. ഏതാ സൂട്ടേസ് അല്ല, അണ്ടാ കണ്ടോ കൈ പൊക്കുന്നില്ലല്ലോ. പെട്ടി വേണ്ടാത്തവര് കൈപൊക്കിക്കേ. പ്രൈസ് ദ ലോർഡ്. ഈ തലമുറയിൽ എന്റെ പ്രിയൻ ആകാശമേഘത്തിൽ വരും. കാത്തിരിക്കുന്ന വിശുദ്ധന്മാരെടുക്കപ്പെടും. അത് കഴിഞ്ഞ 6 മാസം കഴിഞ്ഞല്ല, മഹോപദ്രവം ആരംഭിക്കും. ഇനിയും ഞാൻ പറയാൻ പോകുന്നത് മുഴുവൻ അതിനുള്ള പ്രിപ്പറേഷനാ സ്വർഗം ഇപ്പൊ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ദൈവമക്കൾ സഭയെടുക്കപ്പെട്ട ശേഷം 7 വർഷം ഈ ഭൂമിയിൽ നടക്കുന്ന ദുരന്തത്തിന്റെ ഒരുക്കങ്ങൾ തമ്പുരാൻ വചനം നിവർത്തി. വചനം ശാസ്ത്രപ്രകാരം ചരിത്രപ്രകാരം നിവർത്തിച്ചു. 5 വിധത്തിൽ എതിർ ക്രിസ്തു ലോകത്തിലെ മുഴുവൻ ആളുകളെ കൺട്രോൾ ചെയ്യും. പരിപാടി തുടങ്ങി, കണ്ടുപിടിച്ച് റെഡി. എവിടെ നിന്ന് അവൻ വരും? അത് കംപ്ലീറ്റ് വചനം നിവർത്തിച്ചു. അപ്പൊ സ്വർഗം വേറെ ചില പരിപാടി തുടങ്ങുന്നു. ഇതെല്ലാം നമുക്ക് നാളെ രാവിലെ ചിന്തിക്കാം. പ്രാർത്ഥനയോടെ കടന്നു പോകൂ, പ്രാർത്ഥനയോടെ മടങ്ങി വരൂ. ഈ വചനങ്ങൾ ആൾക്കർത്താവ് നമ്മളെ അനുഗ്രഹിക്കട്ടെ.